السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له، ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها. ആദരണീയരായ സഹോദരങ്ങളെ, അനുവദിക്കപ്പെട്ടതും വിരോധിക്കപ്പെട്ടതുമായ പ്രാർത്ഥനകളെ കുറിച്ച് ഒരു ചർച്ചയാണ് ഇന്ന് ഇവിടെ ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ഈ ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ ഇന്ന് വളരെയധികം പ്രശ്നങ്ങളിൽ അകപ്പെട്ടുകൊണ്ട് പ്രയാസമനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരവധി പ്രശ്നങ്ങൾ ഇന്ത്യ രാജ്യത്തായാലും ലോകത്തിന്റെ വിവിധ ദിക്കുകളായാലും ഏത് മതക്കാരനായാലും ഏത് വാർത്തിക്കാരനായാലും എല്ലാ പ്രസ്ഥാനങ്ങളിലും പാർട്ടികളിലും രാജ്യത്തും ഭരണകൂടങ്ങളിലുമെല്ലാം വിവിധങ്ങളായ പ്രശ്നങ്ങൾ ഇന്ന് തലപൊക്കി തുടങ്ങിയിട്ടുണ്ട്. അഥവാ മനുഷ്യന്റെ ഇടയിലുള്ള ഐക്യം പൂർണ്ണമായി തകർന്ന് അനൈക്യത്തിന്റെ പാതയിലേക്ക് മനുഷ്യൻ ഇന്ന് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ എങ്ങനെയാണ് മനുഷ്യന്റെ ഇടയിൽ ഐക്യമുണ്ടാവുക, മനുഷ്യനെ എങ്ങനെയാണ് ഒന്നിപ്പിക്കാൻ സാധിക്കുക എന്നതിനെ കുറിച്ച് ബുദ്ധിജീവികളായ മനുഷ്യർ എല്ലാവരും തന്നെ തലമുടഞ്ഞാലോചിക്കുകയാണ്. മനുഷ്യർ പരസ്പരം സംഘടനത്തിൽ ഏർപ്പെടുകയും പരസ്പരം രക്തം ചിന്തുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷത്തിൽ നിന്ന് അവരെ മോചിപ്പിച്ചെടുത്ത് ഏതോ തര സഹോദരന്മാരെ പോലെ ഈ ഭൂമിയിൽ സുഗമമായി ജീവിക്കുന്ന ഒരവസ്ഥയിലേക്ക് അവരെ നയിക്കണം, അതിനെന്തുണ്ട് പോംവഴി എന്ന് ചിന്തിച്ച് ആലോചിച്ച് തലമുണ്ടാക്കുകയാണ് നമ്മുടെ നേതാക്കന്മാർ. പക്ഷേ ഇന്നോളം വിവിധ ബുദ്ധിജീവികൾ മനുഷ്യന്റെ ഇടയിൽ ഐക്യമൂർത്തിയുറപ്പിക്കാൻ വേണ്ടി ചിന്തിച്ചിട്ടും അതിനുള്ള മാർഗങ്ങൾ കണ്ടെത്താൻ അവർക്ക് കഴിച്ചിട്ടില്ല എന്നത് ഒരു ദുഃഖകരമായ യാഥാർത്ഥ്യമാണ്. അത് എന്നെപ്പോലെ നിങ്ങൾക്കും അറിയാം. നാം ഇവിടെ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന നമ്മൾ തന്നെ നിരവധി പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുകയാണ്. ഇതിനൊന്നും പരിഹരിക്കാൻ, ഇതിനൊരു പരിഹാരം കാണാൻ നമ്മുടെ ബുദ്ധിജീവികൾക്ക് കഴിഞ്ഞിട്ടില്ല. അഥവാ ഐക്യം, മനുഷ്യന്റെ ഇടയിൽ ഐക്യം എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെ കുറിച്ച് സൂക്ഷ്മമായ വശം, അതിനുള്ള ഫോർമുല, അത് ഇന്നത്തെ നേതാക്കന്മാരുടെ തലയിലേക്ക് കയറിയിട്ടില്ല എന്ന യാഥാർത്ഥ്യമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു പ്രത്യേക മതത്തിൽ വിശ്വസിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങൾ ഇവിടെ ഊതി പറയാൻ ചില പ്രത്യേക സാഹചര്യമുണ്ട്. അതുകൊണ്ട് പറയുകയാണ്, മനുഷ്യന്റെ ഇടയിലുള്ള ഐക്യത്തെക്കുറിച്ച് അനൈക്യത്തെക്കുറിച്ച് ഈ മതത്തിന്റെ ആളുകളിലാണ് സംസാരിക്കുന്നത്. മതങ്ങൾ തന്നെ പരസ്പരം ചേതിരിഞ്ഞുകൊണ്ട് ഹിന്ദുമതക്കാരും അതുപോലെ മുസ്ലിം മതക്കാരും ക്രിസ്തു മതക്കാരും എല്ലാം പരസ്പരം തമ്മിലടിച്ചുകൊണ്ടിരിക്കെ ഈ മതത്തിന്റെ ആളുകൾക്ക് മനുഷ്യന്റെ ഇടയിൽ ഐക്യമുണ്ടാക്കുന്നതിനെ കുറിച്ച് സംസാരിക്കാൻ എന്താണ് അധികാരം എന്ന് ചിന്തിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. മാത്രമല്ല, ഒരൊറ്റ മതത്തിൽ തന്നെ വളരുന്ന, ഒരൊറ്റ മതത്തിന്റെ വക്താക്കളായി അറിയപ്പെടുന്ന ആളുകൾ തന്നെ പരസ്പരം ആ മതത്തെ ചൊല്ലി, മതത്തിലെ അഭിപ്രായ വ്യത്യാസങ്ങളെ ചൊല്ലി പരസ്പരം സംഘട്ടനത്തിലേർപ്പെടുന്നു, പരസ്പരം കൊലവിളി നടത്തുകയാണ്, പരസ്പരം കൊലകൾ തന്നെയും നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ സന്ദർഭത്തില് ഈ അവസ്ഥ വെച്ചിട്ടാണ് നാം ആലോചിക്കേണ്ടത്. ഒരു മതത്തിൽപ്പെട്ട ആളുകൾ തന്നെ വിവിധ കക്ഷികളായി തീർന്നു പരസ്പരം തമ്മിലടിക്കുമ്പോൾ ഈ മതത്തിന്റെ പേരിൽ വെച്ച് ഐക്യത്തെക്കുറിച്ച് എന്താണ് പറയാൻ സാധിക്കുക? മനുഷ്യർ ഒന്നാക്കാൻ വേണ്ടിയിട്ട് ഈ മതത്തിന്റെ ആളുകൾക്ക് എന്ത് മനുഷ്യന്റെ മുമ്പിൽ സമർപ്പിക്കാൻ കഴിഞ്ഞു? ഇന്ന് നമ്മുടെ സകല ബുദ്ധിജീവികളും ചിന്തിച്ചിട്ട് പരിഹാരം കാണാതെ ഇന്നും അപരിഹാര്യമായി തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നത്തിന്റെ ഒരു പ്രശ്നം, ഒരു കാര്യം, ഒരു പരിഹാരം അതെങ്ങനെ നിർദ്ദേശിക്കാൻ സാധിക്കും എന്ന് സംശയിക്കുമ്പോൾ അവരുടെ മുമ്പിലാണ് നമ്മുടെ ഇന്നത്തെ വിഷയം വളരെ പ്രസക്തമായി തീരുന്നത്. ഈ മതങ്ങൾ തമ്മിലുള്ള ഐക്യത്തിന്റെ കാരണം അതല്ലെങ്കിൽ ഒരു മതത്തിൽ തന്നെയുള്ള ഭിന്നതയുടെ കാരണം ആ കാരണം കണ്ടുപിടിക്കുകയും ആ കാരണത്തിന്റെ തക്കതായ ചികിത്സ നമ്മൾ നടത്തുകയും ചെയ്താൽ മനുഷ്യരെ ഒന്നിപ്പിക്കാനും രഞ്ജിപ്പിക്കാനും നമ്മെ കൊണ്ട് സാധിക്കും. ലോകത്ത് മനുഷ്യരെ എല്ലാം ഒന്നുപോലെ അങ്ങോട്ടാക്കിക്കളയാം, എല്ലാവർക്കും ഒരുപോലെ സമ്പത്ത് കൊടുക്കാം, എല്ലാവർക്കും ഒരുപോലെ ആരോഗ്യം നൽകാം, എല്ലാവരെയും ഒരേ ഭാഷ സംസാരിപ്പിക്കാം, എല്ലാവരെ കൊണ്ടും ഒരേ പ്രവർത്തനങ്ങൾ ചെയ്യിപ്പിക്കാം എന്നൊന്നും വിചാരിച്ചാൽ ഈ ലോകത്തെ നടക്കാൻ പോകുന്നില്ല. മനുഷ്യർക്കിടയിൽ അങ്ങനെയുള്ള ഒരു ഐക്യം ഒരിക്കലും സാധ്യവുമല്ല. നേരെ മറിച്ച് മനുഷ്യന്റെ മധ്യേ ഐക്യമുണ്ടാക്കേണ്ടത് അവന്റെ മാനസികമായിട്ടാണ് എന്തോ മതം പഠിപ്പിക്കുകയാണ്. വിശുദ്ധ ഇസ്ലാം ആ വശത്തിനാണ് ഊന്നൽ നൽകിയിട്ടുള്ളത്. ലോകത്ത് പങ്കിലടിച്ച് ചിന്തിക്കുന്ന ഏത് ജനവിഭാഗങ്ങൾ ഉണ്ടായിരുന്നാലും അവരെ പരസ്പരം രഞ്ജിപ്പിക്കാനും അവർക്കിടയിൽ ഐക്യവും മമതയും വളർത്തുവാനും ഒരു ഏക ഫോം വഴി മനുഷ്യന്റെ മനസ്സുകളെ പരസ്പരം രഞ്ജിപ്പിക്കുക, സന്ധിയിൽ ഏർപ്പെടുത്തുക എന്നതാണ്. എങ്ങനെയാ മനുഷ്യന്റെ മനസ്സുകളെ ഒരുപോലെ ഐക്യപ്പെടുത്താൻ മനുഷ്യന് കഴിയുക? അതിന് ചില ഫോംവഴികളുണ്ട്. മനുഷ്യന്റെ മനസ്സ്, മനുഷ്യന്റെ ആത്മാവ് എന്ന് പറഞ്ഞാൽ ചില പ്രത്യേക വസ്തുതകൾക്ക് വേണ്ടി, ചില പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടി ദാഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ദാഹം ചലിപ്പിക്കാൻ വേണ്ടി മനുഷ്യൻ വ്യത്യസ്ത തലങ്ങൾ തേടി പുറപ്പെടുന്നു. അങ്ങനെ വിവിധ തലങ്ങളിൽ എത്തിപ്പെടുന്ന മനുഷ്യൻ തന്റെ ആത്മാവിന്റെ ദാഹം ചലിക്കാൻ വേണ്ടി അവൻ കണ്ണിൽ കണ്ടതെല്ലാം വായിലെടുക്കുകയും താൻ സ്വീകരിച്ച നടപടികൾ സ്വീകരിക്കാത്ത, താൻ വിശ്വസിച്ച വിശ്വാസങ്ങൾ വിശ്വസിക്കാത്ത ആളുകളെ എതിർക്കുകയും അവരെ മർദ്ദിക്കുകയും ചെയ്യുന്നു. ഈ സന്ദർഭത്തിൽ ഈ പ്രസ്ഥാനത്തിന് പ്രത്യേകമായിട്ട് മനുഷ്യവർഗത്തിന്റെ മുമ്പിൽ പറയാനുള്ളത് നമുക്ക് ഐക്യത്തിനൊരു പോംവഴിയുണ്ട്. നമുക്ക് എല്ലാവർക്കും ഒന്നാകാൻ ഒരു മാർഗമുണ്ട്. ആ മാർഗം ഏതാണെന്ന് ചോദിച്ചാൽ ലോകത്തിന്റെ ഉൽപ്പത്തി മുതൽ, ലോകത്ത് മനുഷ്യൻ ആരംഭിച്ചത് മുതൽ, ഈ ലോകത്തിന്റെ സ്രഷ്ടാവായ ദൈവം തമ്പുരാൻ അവന്റെ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി നിരവധി പ്രവാചകന്മാരെ നിയോഗിച്ചിരുന്നു. ഈ കാര്യത്തിൽ ആർക്കും തർക്കത്തിനവകാശമില്ല. ഹിന്ദുമതക്കാരനാകട്ടെ, ക്രൈസ്തവ മതക്കാരനാകട്ടെ, ഗുരുമതക്കാരനാകട്ടെ, ആർക്കും ഇതിൽ അഭിപ്രായ വ്യത്യാസമില്ല. ലോകത്ത് മനുഷ്യനെ ആത്മീയത പഠിപ്പിക്കാൻ, ലോകത്ത് മനുഷ്യനെ വിശ്വാസവും കർമാനുഷ്ഠാനങ്ങളും പഠിപ്പിക്കാൻ, അവന്റെ ജീവിതം പരിശുദ്ധവും സംശുദ്ധവുമാക്കി തീർക്കാൻ വേണ്ട നിർദ്ദേശങ്ങൾ ആജ്ഞകളും നൽകാൻ വേണ്ടി ലോകത്തിന്റെയും മനുഷ്യന്റെയും പ്രശ്നവുമായ നാഥൻ തന്നെ അവർക്ക് മാർഗദർശനം നൽകാൻ വേണ്ടി ചില ദൂതന്മാരെ തെരഞ്ഞെടുപ്പിച്ചിട്ടുണ്ട്. അവർക്ക് പ്രവാചകന്മാർ എന്ന് പറയുന്നു. ഈ പ്രവാചകന്മാർ ലോകത്ത് ലക്ഷത്തിൽ പരം പ്രവാചകന്മാർ വന്നു എന്നാണ് ഇസ്ലാം മതം സിദ്ധാന്തിക്കുന്നത്. ഈ ലക്ഷത്തിൽ പരം പ്രവാചകന്മാർ ഈ ലോകത്ത് വന്ന് ലോകത്തെ മുഴുവൻ മനുഷ്യ സമൂഹത്തെയും വിളിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളിലേക്ക് മനുഷ്യൻ മടങ്ങിച്ചെല്ലാൻ, ആ കാര്യങ്ങൾ മനുഷ്യന് സ്വാംശീകരിക്കാൻ, ആവാഹിച്ചെടുക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ എല്ലാവിധ പ്രശ്നങ്ങൾക്കും ഇവിടെ പരിഹാരമായി. ഇവിടെ പിന്നീട് പ്രശ്നങ്ങളുണ്ടാകില്ല. ഇവിടെ പ്രവാചകന്മാരുടെ അതല്ലെങ്കിൽ മനുഷ്യനെ പരസ്പരം രഞ്ജിപ്പുണ്ടാക്കാനും അവർക്കിടയിൽ സാഹോദര്യം വളർത്താനും മതത്തിന്റെ ആളുകൾ അതല്ലെങ്കിൽ ദൈവം തന്നെയും നേരിട്ട് ഇങ്ങോട്ട് അയച്ചിരിക്കുന്ന സന്ദേശങ്ങൾ, അതിൽ നിന്ന് മനുഷ്യൻ അല്പാൽപമായിട്ട് അകന്നുപോയത് കൊണ്ടാണ് ഇവിടെ സകലമാണ് ഐക്യത്തിനും കാരണമുണ്ടായിത്തീർന്നത്. ഇവിടെ നമുക്കറിയാം മുസ്ലിം സമൂഹം തന്നെ എത്ര കക്ഷികളാണ്? വിവിധ കക്ഷികളാണ്. ആരെയും ആക്ഷേപിക്കാൻ വേണ്ടി സംസാരിക്കുകയല്ല. മുസ്ലിങ്ങൾ ഐക്യത്തിന്റെ പാശം ഏതൊരു മതത്തിലാണുള്ളത്, അവർ ഇസ്ലാമിലാണുള്ളത് എന്ന് ഉച്ചൈത്തരം പ്രഖ്യാപിക്കുന്ന മുസ്ലിം സഹോദരികൾ തന്നെ വിവിധ കക്ഷികളായി തീർന്നു. അവര് സംഘടനത്തിലേർപ്പെട്ടു, പരസ്പരം കൊല്ലാൻ വരെ തുടങ്ങിയ ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് വിളിക്കുന്നത്. ഇതെന്തിന്റെ പേരില്ല? എങ്ങനെയാണ് മുസ്ലിങ്ങൾ തന്നെയും ഭിന്നിച്ചത്? ഈ അവസ്ഥ വളരെ നന്നായിട്ട് ഏറ്റവും ചുരുക്കിയത് മുസ്ലിം സഹോദരികൾ തന്നെയെങ്കിലും ഒന്ന് മനസ്സിലാക്കേണ്ടത്. നാം എല്ലാവരും നമുക്ക് പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്തിമ പ്രവാചകൻ. ആ പ്രവാചകനിലൂടെ സ്രഷ്ടാവായ അള്ളാഹു സുബ്ഹാനഹു വതആല ചില സന്ദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. ഈ സന്ദേശങ്ങൾ യഥാവിധി മുഴുവൻ പിടിച്ച് നിങ്ങൾ ജീവിച്ചു കഴിഞ്ഞാൽ ഐക്യത്തിന്റെ പ്രശ്നമില്ല, നിങ്ങളെല്ലാം നേരായ വാദയിലൂടെ തന്നെ പോകുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ തന്നെ പഠിപ്പിച്ചിരുന്നു. പക്ഷേ ലോകത്ത് വന്ന സകല പ്രവാചകന്മാരും മനുഷ്യനെ ആത്മീയമായി മാനസികമായി ഐക്യത്തിൽ ചേർക്കാൻ വേണ്ടി പഠിപ്പിച്ചിരുന്ന തത്വത്തിൽ നിന്ന് നമ്മളൊക്കെ പൂർണ്ണമായിട്ടും അകന്നു മാറാൻ തയ്യാറായി. നാം എല്ലാവരും വിട്ടുമാറിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മെ കൊണ്ട് ചില ആളുകൾ അത് ചെയ്യിക്കുകയാണ്. അതുകൊണ്ട് നാം ഐക്യത്തെ ആഗ്രഹിക്കുന്നുവെങ്കിൽ നാം മതങ്ങൾ തമ്മിൽ പരസ്പരം അടിക്കാതെ, ഒരേ മതത്തിൽപ്പെട്ട കക്ഷികൾ തന്നെ പരസ്പരം അടിക്കാതെ ഇരിക്കണമെങ്കിൽ നമ്മുടെ ആശയം അതൊന്നാകണം. ഒരു ആശയത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് ദൃഢമായി ഫലമായി ഒറ്റക്കെട്ടായിട്ട് നിൽക്കാൻ സാധിക്കൂ. അതുകൊണ്ട് നാം എല്ലാവരും ഒരൊറ്റ ആശയം സ്വീകരിക്കാൻ തയ്യാറാവുക. അത് ഏതെങ്കിലും ഒരു പ്രത്യേക കക്ഷിയുടെ ആശയങ്ങൾ നമ്മൾ സ്വീകരിക്കേണ്ടതില്ല. നേരെ മറിച്ച് നാം പഠിക്കേണ്ടതും നാം ജീവിതത്തിൽ പകർത്തേണ്ടതുമായ ആശയങ്ങൾ ലക്ഷത്തിൽ പരം പ്രവാചകന്മാരിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് മുമ്പിൽ വരച്ചു കാണിച്ചു തന്നിട്ടുണ്ട്. ആ സന്ദേശത്തിലേക്ക് നമ്മൾ മടങ്ങുകയാണ് വേണ്ടത്. വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നത് വമാ അർസൽനാ മിൻ ഇതാണ് ലോകത്ത് വന്ന സകല പ്രവാചകന്മാരും മനുഷ്യവർഗത്തെ പഠിപ്പിച്ചിരുന്നത്. മമാ അറസ്ലാമിൻ ഖബ്ലിക റസൂൽ, പ്രവാചകരെ, മുഹമ്മദ് നബിയെ, അങ്ങയ്ക്ക് മുമ്പ് നാം ഒരൊറ്റ പ്രവാചകനെയും ഈ ലോകത്തേക്ക് നിയോഗിച്ചിട്ടില്ല. ഇല്ലാ നൂഹി ഇലൈഹി, ആ പ്രവാചകന് നാം ദിവ്യബോധനം, സന്ദേശങ്ങൾ നൽകിയിട്ടല്ലാതെ. പ്രവാചകന്മാർക്ക് ഒരു പ്രത്യേക സന്ദേശങ്ങൾ നൽകിയിട്ടാണ് ലോകത്തേക്ക് അയച്ചത്. ഏതൊരു സന്ദേശമാണ് ദൈവം കൊണ്ടുവരാൻ മനുഷ്യവർഗത്തെ പഠിപ്പിക്കാൻ വേണ്ടി ഈ പ്രവാചകന്മാർക്ക് കൊടുത്തിരുന്നത്? ഇത് നമ്മൾ പ്രത്യേകം അടിവരയിട്ട് മനസ്സിലാക്കേണ്ടതാണ്. അന്നഹു ലാ ഇലാഹ ഇല്ലാ അന, ഞാനല്ലാതെ യാതൊരു ആരാധ്യനും ഇല്ല. അതുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ എന്നെ ആരാധിക്കുക. മനുഷ്യവർഗമേ, ഞാനല്ലാതെ നിങ്ങൾക്ക് ആരാധനക്കരങ്ങളായി ലോകത്ത് ഒരു ശക്തിയുമില്ല, ഒരു വ്യക്തിയുമില്ല. അതുകൊണ്ട് എന്നെ മാത്രം നിങ്ങൾ ആരാധിക്കുക, എന്നോട് മാത്രം നിങ്ങൾ പ്രാർത്ഥിക്കുകയും നിങ്ങളുടെ അർച്ചനകളും നേർച്ചകളും പ്രാർത്ഥനകളും ഒക്കെ എന്നെ ഉറപ്പിക്കുകയും ചെയ്യുക. ഈ ഒരു അവസ്ഥാവിശേഷത്തിലേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ആശയം ഒന്നായിത്തീരുന്നു. ഈ ആശയം ഒന്നായിത്തീരുന്നതോടുകൂടി നിങ്ങൾ മാനസികമായി ഐക്യപ്പെടുന്നു. ഇങ്ങനെയാണ് മനുഷ്യ സമൂഹത്തിന് ഐക്യമുണ്ടാക്കാൻ വേണ്ടിയിട്ട് വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ ഒരു ഫോർമുല വെച്ച് തന്നിരിക്കുന്നത്. ഈ കാര്യം നമ്മൾ പ്രത്യേകം മനസ്സിലിരുത്തേണ്ടതാണ്. പ്രവാചകന്മാര് മുഖേന ലോകത്ത് വന്ന ലക്ഷത്തിൽ പരം വരുന്ന പ്രവാചകന്മാരും ഈ സമൂഹത്തെ അവർ ഐക്യത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ഏറ്റവും ആദ്യമായിട്ട് പഠിപ്പിച്ചിരുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തത്വമായിരുന്നു. അള്ളാഹുവല്ലാതെ ആരാധിക്കപ്പെടാനോ പ്രാർത്ഥിക്കപ്പെടാനോ നേർച്ചകളും വഴിപാടുകളും അർപ്പിക്കപ്പെടാനോ അർഹനായ ഒരാളുമില്ല എന്ന തത്വത്തിലേക്ക് ലോകം തന്നെ മടങ്ങേണ്ടതാണ്. വിശിഷ്ട മുസ്ലിം സമൂഹമെങ്കിലും അങ്ങോട്ട് മടങ്ങി വരണം. നമ്മുടെ വിശ്വാസം അങ്ങനെയായി തീരണം. അള്ളാഹുവിനല്ലാതെ ഞാൻ ആരാധിക്കില്ല, അള്ളാഹുവിനോടല്ലാതെ ഞാൻ പ്രാർത്ഥിക്കില്ല, അള്ളാഹുവിനല്ലാതെ ഞാൻ നേർച്ചകളോ വഴിപാടുകളോ അർപ്പിക്കുകയില്ല എന്ന സമ്പൂർണമായ പ്രവാചകന്മാരുടെ തത്വത്തിലേക്ക് മുസ്ലിം സമൂഹം കടന്നു വരേണ്ടതാണ്. ഈ മുസ്ലിം സമൂഹം പ്രവാചകന്മാർ പഠിപ്പിച്ച ഈ തത്വം അംഗീകരിച്ചാതെ മുഖം തിരിച്ചു കളഞ്ഞ ചരിത്രത്തിന്റെ ഏതേത് ഘട്ടങ്ങൾ നാം എടുത്തു പരിശോധിച്ചാലും അന്ന് മുഴുവൻ മനുഷ്യൻ വ്യത്യസ്ത കക്ഷികളായി തീരുകയായിരുന്നു. ഞാനെല്ലാം കുടുംബത്തും വാഹിത, ജനങ്ങളെല്ലാം ഒറ്റക്കെട്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. പിന്നീട് എന്ത് സംഭവിച്ചു? പിന്നീട് ആ മനുഷ്യർക്കിടയിൽ ചില ഭിന്നിപ്പുകൾ സംജാതമായി, ആ ഭിന്നിപ്പ് രൂക്ഷമായി, അവർക്കിടയിൽ തർക്കത്തിന് പരിഹാരം കാണുവാനും അവരെ വീണ്ടും ആ ഉമ്മത്തൻ വാഹിത ഒരു ഒറ്റക്കെട്ട് എന്ന നിലയിലേക്ക് കൊണ്ടുവരാനും വേണ്ടി ബഅത്തല്ലാഹും നബിയീന മുബശ്ശിരീന വമുൻദിരീൻ, അല്ലാഹു സുബ്ഹാനഹു വതആല ജനങ്ങൾക്ക് സന്തോഷവാർത്ത അറിയിക്കുന്നവരായി അവരെ താക്കീത് ചെയ്യുന്നവരായി പ്രവാചകന്മാരെ നിയോഗിക്കേണ്ടി വന്നു. ഇതാ മനുഷ്യ സമൂഹത്തിന്റെ ചരിത്രത്തിന്റെ പ്രാരംഭത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കി തരുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ യഥാർത്ഥ താല്പര്യമനുസരിച്ച് മനുഷ്യൻ ഇവിടെ ജീവിച്ചു കഴിഞ്ഞാൽ അവർ ഒറ്റക്കെട്ടായിട്ട് അവർക്ക് ജീവിക്കാൻ സാധിക്കും. അതിൽ നിന്ന് അകന്ന് വളഞ്ഞു ഒഴുകി അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യൻ സഞ്ചരിക്കാൻ തുടങ്ങുമ്പോൾ അവരെ പിന്നീട് നന്നാക്കേണ്ട അവസ്ഥ വരികയാണ്. ഈ അവസ്ഥ ചരിത്രത്തിന്റെ എല്ലാ ദശസന്ധികളും വന്നിട്ടുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ അതിന്റെ ചരിത്ര സാക്ഷ്യം നമ്മുടെ മുമ്പിൽ തുറന്നു വെക്കുകയാണ്. അതിനാദ്യമായിട്ട് വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ പറഞ്ഞു തരുന്നത് ആദ്യത്തെ പ്രവാചകൻ എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ച ഒരു പ്രവാചകനുണ്ട്, അവ്വലുർ റുസുൽ നൂഹ് നബി അലൈഹിസ്സലാം. ഈ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രമാണ് വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ വരച്ചു കാണിച്ചു തരുന്നത്, നോഹ പ്രവാചകന്റെ ചരിത്രം. ആ കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന മനുഷ്യരുടെ അവസ്ഥ എന്തായിരുന്നു? അവരുടെ വിശ്വാസങ്ങൾ എന്തായിരുന്നു? അവർ സത്യത്തിന്റെ പാണ്ഡാവിൽ നിന്ന് തെന്നിപ്പോകാൻ ഉണ്ടായിരുന്ന കാരണം എന്തായിരുന്നു? ഇത് വളരെ സ്പഷ്ടമായിട്ട് വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ വരച്ചു കാണിച്ചു തന്നിട്ടുണ്ട്. നമുക്കറിയാമല്ലോ നൂഹ് നബി അലൈഹിസ്സലാം ആരായിരുന്നു, അദ്ദേഹത്തിന്റെ പ്രബോധന കാലഘട്ടം എത്രയുണ്ടായിരുന്നു, നമുക്കൊന്നും ആലോചിക്കാൻ കഴിയാത്ത അത്രമാത്രം ആയിട്ടുണ്ടായിരുന്നു നൂഹ് നബി അലൈഹിസ്സലാമിന്. അദ്ദേഹം 950 വർഷക്കാലത്തോളം തന്റെ ജനതയെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തത്വത്തിലേക്ക് വിളിച്ചു എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. സർവശക്തനായ സ്രഷ്ടാവായ ദൈവം തമ്പുരാൻ, ആ അള്ളാഹുവിനോടല്ലാതെ പ്രാർത്ഥിക്കാൻ മനുഷ്യൻ അവകാശമില്ല. മനുഷ്യൻ പ്രാർത്ഥിക്കേണ്ടത് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ, ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും നേടേണ്ടി വരുമ്പോൾ, അതുപോലെ രോഗങ്ങളോ മറ്റ് ദുരിതങ്ങളോ ബാധിക്കുമ്പോൾ അത് അകറ്റാൻ വേണ്ടി നാം ആരോട് പ്രാർത്ഥിക്കണം? അത് സർവശക്തനായ ദൈവം തമ്പുരാനോട്, അള്ളാഹുവോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന് പഠിപ്പിക്കാൻ വേണ്ടി 950 വർഷക്കാലത്തോളം നൂഹ് നബി അലൈഹിസ്സലാം ഒരു പ്രത്യേക ജനവിഭാഗത്തിൽ പ്രബോധനത്തിന് വേണ്ടി വന്നു. അവിടെ എന്താ സംഭവിച്ചിരുന്നത് നിങ്ങൾക്കറിയാമോ? നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം, ആധുനിക ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ വ്യക്തമാണ്. നൂഹ് നബി അലൈഹിസ്സലാം പ്രബോധനം നടത്തിയിരുന്നത് പഴയ രക്ഷപ്പെട്ടോമിയൻ സംസ്കാരം എന്നൊക്കെ പറയുന്ന ആ സംസ്കാരം വളർന്നിരുന്ന സ്ഥലത്താണ്. അവിടെ അദ്ദേഹം പ്രബോധനത്തിന് വരാനുള്ള ഒരു കാരണമുണ്ട്. ആദം നബി അലൈഹിസ്സലാമിന്റെ സന്താന പരമ്പരയിൽ വളർന്ന് ഏതാനും തലമുറകൾ കഴിഞ്ഞ ഒരു പ്രത്യേക സമൂഹത്തിലാണ് അദ്ദേഹം വന്നത്. അങ്ങനെ വന്നു നോക്കുമ്പോ എന്താ അവസ്ഥ? അവിടെ കൂടിയിരുന്ന എല്ലാ മനുഷ്യരും, അവിടെ കൂടിയിരുന്ന അദ്ദേഹത്തിന്റെ പ്രബോധിതരായ ആളുകളെല്ലാവരും തന്നെ സർവശക്തനായ അള്ളാഹുവിനെ പ്രാർത്ഥിക്കുന്നത് കൈപടിഞ്ഞിട്ട് മരിച്ചുപോയ മഹാത്മാക്കളോട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയിരുന്നു. പ്രാർത്ഥിക്കേണ്ടിയിരുന്നത്, അവരുടെ ദുഃഖ അർത്ഥിക്കേണ്ടിയിരുന്നത് അല്ലാഹുവിനോടായിരുന്നു. പക്ഷെ അതിൽ നിന്ന് അവർക്ക് മാറ്റം വന്നു. അവർ ശരിയായ പ്രാർത്ഥനയിൽ നിന്നും തെറ്റായ മറ്റൊരു പ്രാർത്ഥനയിലേക്ക് വഴുതിപ്പോയി. അവർ പറഞ്ഞു, അല്ലാഹുവിന്റെ സജ്ജനങ്ങളായ കുറെ ആളുകൾ മരിച്ചു പോയിട്ടുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ. ഈ മരിച്ചുപോയ മഹാത്മാക്കളെ ഞങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പടത്തിൽ നിന്ന് പെട്ടെന്ന് ഉത്തരം കിട്ടാൻ സാധ്യതയുണ്ട് എന്നൊക്കെ വിശ്വസിച്ച് ഈ വിഭാഗം ആളുകള് ഏതാനും ചില മരിച്ചു പോയ മഹാത്മാക്കളെ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എന്ന് നമുക്ക് വിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനങ്ങളിൽ നിന്ന്, അതല്ല വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിൽ നിന്ന് തന്നെ വളരെ സ്പഷ്ടമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നു. നൂഹ് നബി അലൈഹിസ്സലാം തന്റെ സമുദായത്തോട് വന്നിട്ട് പറഞ്ഞു, അല്ല സമൂഹമേ, നിങ്ങൾ ആരെയായി ആരാധിക്കുന്നത്? നിങ്ങൾ ആരാധിക്കുന്നത് ആരെയാണ്? നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ആരോടാണ്? നിങ്ങൾ മരിച്ചുപോയ ആൾക്കാരോടല്ലേ പ്രാർത്ഥിക്കുന്നത്? അതൊന്നും ചെയ്യാൻ പാടില്ല കേട്ടോ എന്ന് പറഞ്ഞ് 950 വർഷക്കാലം അദ്ദേഹം പ്രബോധനം നടത്തുക. ഈ സന്ദർഭത്തിൽ അവിടെ ഉണ്ടായിരുന്ന കുറെ പുരോഹിതന്മാരുണ്ടായിരുന്നു. ഇത് എല്ലാ സമൂഹത്തിന്റെയും അവസ്ഥയാണ്. മനുഷ്യനെ വഴിതെറ്റിക്കുന്നതിൽ ഒന്നാം നമ്പർ കാരണക്കാർ ആ സമൂഹത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന, ആ സമൂഹത്തിന്റെ അന്നം പറ്റിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്ന പുരോഹിത വർഗമായിരിക്കുമെന്ന് ചരിത്രത്തിന്റെ എല്ലാ കാലഘട്ടവും നമുക്ക് സാക്ഷിയായിട്ട് ഉദ്ധരിക്കാൻ സാധിക്കും. നൂഹ് നബിയുടെ കാലഘട്ടത്തിൽ അവിടെ കുറെ തലയെടുപ്പുള്ള ആളുകളുണ്ടായിരുന്നു. അവരുടെ മതവും അതൊക്കെ പരിചരിച്ചുകൊണ്ട് നടക്കുന്ന കുറെ പുരോഹിതന്മാരുണ്ടായിരുന്നു. ഇവര് ജനങ്ങളോട് വന്നിട്ട് പറഞ്ഞിടാ, നൂഹ് പറയുന്നുണ്ട് പടച്ചോളോട് മാത്രമേ നടക്കാൻ പാടുള്ളൂ, ഈ മരിച്ചുപോയ മഹാത്മാക്കളോടൊന്നും പ്രാർത്ഥിക്കണ്ട, അവരോട് ദ്വാരിക്കണ്ട എന്ന് നൂഹ് പറയുന്നുണ്ട്. നിങ്ങളൊന്നും ചെയ്യാൻ നിൽക്കണ്ട, നൂഹിന് ഭ്രാന്ത. നൂഹ് പലതും പറയും, നൂഹ് ഭ്രാന്താണ്. വല തകറുന്ന ആയിഹത്തക്കും വല തകറുന്ന വൃത്തം വല സുവാണം വല യഹൂസവ യറൂഫവ നസറ. വിശുദ്ധ ഖുർആൻ തന്നെ ആ സത്യം നമ്മുടെ മുമ്പിൽ തുറന്നു കാണിച്ചു തരികയാണ്. ആ കാലഘട്ടത്തിലെ പുരോഹിതന്മാരും നേതാക്കന്മാരും സാധാരണ ജനങ്ങൾ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, പടച്ചോളോട് മാത്രമേ വരക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് നിങ്ങൾ കേൾക്കാൻ നിൽക്കണ്ട. നൂഹ് അങ്ങനെ പലതും പറയുണ്ടാവും. വല തകറുന്ന ആയിഹത്തക്കും, നിങ്ങൾ നിങ്ങളുടെ ഈ ആരാധ്യ പുരുഷന്മാരെ ഒഴിവാക്കണ്ട. നൂഹ് പറയുന്നത് കേട്ടിട്ട് വല തകറുന്ന വദ്ധം വല സുബാഹം വല യഹൂസവ യറൂഫവ നസറ. വത്ത്, സുബാഹ്, യഹൂസ്, യറൂഫ്, നസറ് തുടങ്ങി നിങ്ങൾ അഞ്ച് മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നില്ലേ, ഈ അഞ്ച് ആൾക്കാർ നൂഹിന്റെ വാക്ക് വെച്ചിട്ട് നിങ്ങൾ ഒഴിവാക്കാൻ നിൽക്കണ്ട. നൂഹ് വിവരമില്ലാത്തവനാണ്. ഒരു കാര്യമായിട്ട് നമ്മളെ ദീനിനെ പറ്റിയൊന്നും അറിയില്ല, ഒന്നും പഠിച്ചിട്ടുണ്ടാവില്ല. ഇവനൊരു ഭ്രാന്തരാണ്. അതുകൊണ്ട് നൂഹ് പറയും, നിങ്ങൾ കേൾക്കാൻ നിൽക്കണ്ട, നിങ്ങൾ ഈ അഞ്ച് ആൾക്കാരോടും നേർന്നോളൂ എന്ന് പുരോഹിതന്മാര് പറഞ്ഞു. എന്തായാലും ഈ അവസ്ഥ നമ്മൾ ആലോചിച്ച് നോക്ക്. അപ്പൊ യഥാർത്ഥത്തിൽ ഏകദൈവ വിശ്വാസം, ഏകനായ ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്ന അവസ്ഥ പഠിപ്പിക്കാൻ വേണ്ടി ആ പ്രവാചകന്മാര് വരിക. എന്തിനാ വരുന്നത്? എപ്പോഴാണ് വരിക? ഏകനായ ദൈവത്തെ വിട്ട് മരിച്ചുപോയ ആൾക്കാരോട് ജനങ്ങള് പ്രാർത്ഥിക്കാൻ തുടങ്ങുന്ന അവസരത്തിൽ. ഇത് നമ്മുടെ വകയായിട്ട് പറയുന്ന കാര്യമല്ല. വദ്ദേശുമാറി യഹൂദ് യഹൂക്ക് നസീറെന്നൊക്കെ പറഞ്ഞ ഔലിയാക്കളായിരുന്നു എന്ന് ബുഖാരി തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. വലിയ ആത്മാവ് ഇതാലി സ്വാലിഹീനും കൗമി നൂഹിൻ. നൂഹ് നബി അലൈഹിസ്സലാം പ്രബോധനത്തിന് വന്ന ഒരു കൗമുണ്ടായിരുന്ന ഒരു സമൂഹം. ആ സമൂഹത്തിൽ മരിച്ചുപോയ സ്വാലിഹീനങ്ങളായ ആൾക്കാരുടെ പേരാണിത്. അപ്പൊ സ്വാലിഹികളായ നല്ല അമ്മാനടുക്കൽ ഉത്തമന്മാരായ ആളുകളാണെന്ന് വിചാരിക്കുന്ന ചില ആള് മരിച്ചു പോയാൽ പിന്നെന്താ പണി? പിന്നെ എങ്ങനെയെങ്കിലൊക്കെ ഓലെ ചുറ്റി പറ്റി പോലെ ജാറം കെട്ടിക്കൊന്നിച്ചിട്ടോ, ഓലെ കോലത്തിൽ കല്ലുകൊത്തി ഉണ്ടാക്കിയിട്ടോ, മരം കൊത്തി ഉണ്ടാക്കിയിട്ടോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് പ്രാർത്ഥനത്തിന്റെ ഓലിക്കാം. ഈ അവസ്ഥയായിരുന്നു നൂഹിന്റെ കാലത്തിലായത്. ഇത് മാറ്റാൻ വേണ്ടിയിട്ട് 950 കൊല്ലാതെയും പ്രബോധനം നടത്തി. നമ്മൾ ആലോചിക്കേണ്ട വസ്തുതയാണിത്. ഒരു കൊല്ലം കൊണ്ടോ 10 കൊല്ലം കൊണ്ടോ 100 കൊല്ലം കൊണ്ടോ ഇത് മാറിപ്പോകും എന്നും നമ്മൾ വിശ്വസിക്കേണ്ട. ഇത് അതികുറച്ച ഒരു തരം വിശ്വാസമാണ്. നൂഹ് നബി ഈ അഞ്ച് സ്വാലിഹീങ്ങളെ, അഞ്ച് ഔലിയാക്കളോട് ദുആ ചെയ്യുന്ന ഒരു പ്രത്യേക വിഭാഗം, അവരെ സംസ്കരിച്ച് അതിൽ നിന്ന് പിടിച്ചു വലിച്ച് ഏകനായ അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് പഠിപ്പിക്കാൻ വേണ്ടി 950 കൊല്ലം പ്രബോധനം ചെയ്തു. എന്നിട്ടെന്തുണ്ടായി? ഒന്നുണ്ടായില്ല. നൂഹ് നബി അലൈഹി സ്വലാമിന്റെ പ്രബോധനം കേൾക്കാൻ കുറച്ചാളേ ഉണ്ടായിരുന്നുള്ളൂ. അവരതെല്ലാം കൂടി കേട്ട് പഠിച്ചു. ശരി, ഞങ്ങൾ അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കുള്ളൂ, ഔലിയാക്കളോട് പ്രാർത്ഥിക്കൂല എന്ന് പറയുന്ന കുറച്ചാളുകളുണ്ടായി. ബാക്കിയൊക്കെ അങ്ങനെ തന്നെ ഉറച്ചു നിന്നു. അവസാനം അവരെ വെള്ളപ്പൊക്കം ഉണ്ടാക്കിയിട്ട് നശിപ്പിച്ചു എന്ന് വിശുദ്ധ ഖുർആനിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ചുരുക്കത്തിൽ, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ വെക്കുന്ന വസ്തുത, ഏകനായ അള്ളാഹുവിനെ ആരാധിക്കുക, ഏകനായ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക, അതിന് പുറമെ സ്വാലിഹീങ്ങളായ ആളുകളോട് പ്രാർത്ഥിക്കുന്ന, അവർക്ക് നിറത്തെയോ വഴിപാടോ തുടങ്ങി ആരാധനകൾ അർപ്പിക്കുന്ന ഒരു അവസ്ഥാവിശേഷം ആർക്കും ഉണ്ടാകരുത്. അതുണ്ടാകരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഒന്നാമത്തെ പ്രവാചകൻ അവ്വലു റുസുൽ, ഒന്നാമത്തെ മുർസലീങ്ങളുടെ കൂട്ടത്തിൽ ആദ്യത്തെ ആളായ നൂഹ് നബിയെ തന്നെ പടച്ചോനയച്ചത് എന്ന് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറയുമ്പോൾ നാം ഒരു ഈ കാര്യം വളരെ വസ്തുനിഷ്ഠമായിട്ട് ചിന്തിക്കേണ്ടതാണ്. ഇത് ഒന്നാമത്തെ പ്രവാചകന്റെ ചരിത്രമല്ല. നൂഹ് നബി ഇങ്ങനെ ആൾക്കാരെയൊക്കെ നന്നാക്കിയിരുന്നത് നന്നാകാത്തവരൊക്കെ വന്നു ഇലാഹയില്ലെന്ന പ്രബോധനം ചെയ്യാൻ വേണ്ടി വന്നപ്പോ എന്തായിരുന്നു അവിടുത്തെ അവസ്ഥ? അവിടെയും നമ്മളെ വിവരിച്ചത് പോലെയുള്ള ഇത്തരത്തിലുള്ള അവസ്ഥയെന്നായിരുന്നു മരിച്ചു പോയ ആൾക്കാരോട് തന്നെ അവരെ അവസ്ഥ. അതല്ലാന്ന് പറയാൻ പറ്റില്ല, അങ്ങനെ തന്നെ വേണ്ട അവസ്ഥ. അവർ പ്രാർത്ഥിച്ചിരുന്നത് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോടായിരുന്നു, ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനോടായിരുന്നു, അതുപോലെ മറ്റു ചില ഔലിയാക്കന്മാരോടൊക്കെ ആയിരുന്നു മക്കയിലെ ആളുകൾ പ്രാർത്ഥിച്ചിരുന്നത് എന്ന് വളരെ വസ്തുനിഷ്ഠമായിട്ട് തെളിയിക്കാൻ സാധിക്കും. ഏതായാലും ഇബ്രാഹിം നബിയെയും ഇസ്മായിൽ നബിയെയും വിളിച്ചുകൊണ്ട് മക്കാരായ ആളുകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് ഓരോട് പറഞ്ഞു, ഓ ഇബ്രാഹിം നബി എന്ന് പറഞ്ഞാൽ പടച്ചോനോട് വളരെ അടുത്താണ്, ഇസ്മായിൽ നബി പറഞ്ഞാലോ അദ്ദേഹം വളരെ അടുത്താണ്, കാരണം പടച്ചോന് വേണ്ടിയിട്ട് വാപ്പ ഹൗസിന് കത്തി വെക്കാൻ നോക്കിയപ്പോ വെച്ചോളി വാപ്പാന്ന് പറഞ്ഞതാ. അങ്ങനെ പടച്ചോന് വേണ്ടി തന്റെ ജീവൻ തന്നെയും അർപ്പിക്കാൻ സന്നദ്ധനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാം, ഇത്രയും വലിയ പ്രവാചകന്മാരുടെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഇബ്രാഹിം നബിനോടാ വരുന്നത് മക്കാര്. മുഹമ്മദ് നബി വന്നിട്ട് പറഞ്ഞു, ഓ ഇബ്രാഹിം നബി മഹാത്മാ വന്നു വരുന്നോടി, കുഴപ്പമില്ലാന്നല്ലേ പറഞ്ഞേ. ഇബ്രാഹിം നബിയാകട്ടെ ഇസ്മായിൽ നബിയാകട്ടെ പോലെ ബഹുമാനിക്കും ആദരിക്കും ഒക്കെ വേണം, പക്ഷെ ആരാധിക്കാൻ പാടില്ല, അവരോട് പ്രാർത്ഥിക്കാൻ പാടില്ല, അവരുടെ നേർച്ചകളും വൈവാദവും അർപ്പിക്കാൻ പാടില്ല എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് മാത്രമല്ല, അത് പറഞ്ഞതിന്റെ പേരിൽ എന്തൊക്കെ സഹിക്കേണ്ടി വന്നു നമുക്കറിയാലോ ചരിത്രം. മുഹമ്മദ് നബിക്ക് എന്തെല്ലാം ദുരിതങ്ങൾ സഹിക്കേണ്ടി വന്നു, അവരെ അടിച്ചു ഇടിച്ചു പല്ലു പൊട്ടിച്ചു കാണുള്ളൂ. പ്രാർത്ഥന നേർച്ച തുടങ്ങി എന്തെല്ലാം ആരാധനകളും ഇബാദത്തുണ്ടോ ഇത് സകലവും ഏകനായ അള്ളാഹുവേ പാടുള്ളൂ, ബാക്കിയുള്ളവർക്ക് ചെയ്യാൻ പാടില്ല. ഈ തത്വം പഠിപ്പിക്കാൻ വേണ്ടി എത്രയെത്ര സഹാബികൾ ശഹീദാകേണ്ടി വന്നു, ഈ കാര്യം നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത്. അപ്പോ സംഗതി വളരെ വ്യക്തമാണ്, ആദ്യത്തെ പ്രവാചകനായാലും
അവസാനത്തെ പ്രവാചകനായാലും പ്രവാചകന്മാർ മുഴുവനും ഈ സമൂഹത്തിൽ വന്നിട്ട് പഠിപ്പിച്ചിരുന്നത് ശരിയായ ഒരു പ്രാർത്ഥനയുണ്ട്, പറച്ചോനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, മറ്റ് ആരോടൊക്കെ പ്രാർത്ഥന ഉണ്ടോ ആ പ്രാർത്ഥന തെറ്റാണ്, അത് ചെയ്യാൻ പാടില്ല, അത് അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നതിന് തുല്യമാണ് എന്ന് ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സകല പ്രവാചകന്മാരും വന്നത്. മാത്രമല്ല ഇവിടെ നാം ഒരു വസ്തുത മനസ്സിലാക്കേണ്ടത്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അല്ലെങ്കിൽ അദ്ദേഹത്തിന് മുമ്പുള്ള പ്രവാചകന്മാരും ഒക്കെ ഏതൊരു സമൂഹത്തെയായിരുന്നോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തത്വം പഠിപ്പിച്ചിരുന്നത് ആ സമൂഹത്തും പറച്ചോദിക്കാൻ വരുന്ന ആൾക്കാരില്ലായിരുന്നു. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പറച്ചോനെ കുറിച്ച് അള്ളാഹുവിനെ കുറിച്ച് അവർക്കൊരു പ്രത്യേക ആശയം ഉണ്ടായിരുന്നു. പറച്ചോ എന്ന് പറഞ്ഞാൽ ഇന്നെ ആളാണ് അള്ളാഹ് പറഞ്ഞിട്ട് ഒരു പക്ഷിയുണ്ട്, ഒരു ദൈവം, ഒരു പക്ഷം ഉണ്ട് എന്ന കാര്യം അവർക്ക് ആ കാലഘട്ടത്തിൽ വളരെ ഉറപ്പായിരുന്നു. അമ്മയ്യാന്ന് പറയുന്നതുകൊണ്ട് മാത്രമല്ല ആ കാലഘട്ടത്തിലെ ആളുകളുടെ വിശ്വാസം വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ വരച്ചു തരുന്നു. എന്തിനാ നമ്മക്കും അങ്ങനെ വിശ്വാസം ഉണ്ടായാൽ പോരാ, വേറെ ചിലതോട് വേണമെന്ന് പഠിപ്പിക്കാനാ. മക്കയില് അബൂ ജഹ്ല് അതുപോലെ ഉസ്തുബത്ത് ഷൈബത്ത് പിന്നെ അതുപോലെയുള്ള ഒരുപാട് അമുസ്ലിങ്ങളായ ആളുകള്, ഈ അമുസ്ലിങ്ങളായ ആളുകളുടെ മുമ്പില് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് അള്ളാഹല്ല, അത് വേറെ ആരാധിക്കരുത്, അള്ളാഹുവല്ലാതെ ആരാധ്യമില്ല എന്ന് സാക്ഷ്യം വഹിക്കാം എന്ന് അവരോട് പറയുകയുണ്ടായി. അപ്പോ അവർക്ക് പറച്ചോനെ കുറിച്ച് അറിയില്ലായിരുന്നു ഒന്നും, പറച്ചോ ഇല്ലാന്ന് വിചാരിച്ച ആളുകളാണോ പറഞ്ഞത്? ഒരിക്കലുമല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏത് അറബികളോടാണ് ഈ കാര്യം പറഞ്ഞിരുന്നത്? ആ അറബികൾക്ക് പറച്ചോനെ കുറിച്ച് നല്ല ബോധമുണ്ടായിരുന്നു. ആ ബോധമുള്ള അറബികളോട് തന്നെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തത്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരുന്നത്. വിശുദ്ധ ഖുർആൻ ആ കാര്യത്തിലേക്ക് നമ്മൾ ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. എതിർക്കുകയും അദ്ദേഹത്തെ വാളോണ്ട് വെക്കാൻ വേണ്ടി വരികയും അദ്ദേഹത്തിന് യുദ്ധം നയിക്കുകയും എത്രയോ സഹാബാക്കളെ കൊന്നെടുക്കുകയും ചെയ്ത ഒരു കൂട്ടരില്ലേന്നോ, ഓടെ കുറിച്ച് പറയുന്നത് നമ്മൾ പ്രത്യേകം പഠിക്കണം, നമ്മൾ അങ്ങനെ ആകരുത്. അതിനു വേണ്ടിയിട്ട് അവരെ കുറിച്ച് പറഞ്ഞവൻ നമ്മളോട് പറയുന്നത് അവരോട് നമ്മൾ ചോദിക്കും, പ്രവാചകരെ താങ്കൾ അവരോട് ചോദിച്ചു നോക്കുക, മൈക്കും നിനക്കമായി വല്ലാണ്ട് ആകാശത്ത് നിങ്ങൾ ഭൂമിയിൽ നിന്ന് നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നവരാരാ? അത് പറയാൻ പറ്റും. മുട്ടിരിക്കുന്നവർ നമ്മൾ ചോദിച്ചാൽ നമ്മൾ ഉറപ്പാ വളർത്തോടാ, അവിടെയാണ് നമ്മൾ പറയും. ആകാശത്തുനിന്ന് മഴ വർഷിപ്പിക്കുന്നതായി അതല്ല, മഴ പെയ്തിട്ട് ഇവിടെ ചെടികളുണ്ടാവും, ചെടികളുടെ ധാന്യങ്ങളുണ്ടാവും, പഴങ്ങളുണ്ടാവും, കിഴങ്ങുകളുണ്ടാവും, ഇതൊക്കെ നമ്മൾ ആഹാരമായിട്ട് ഉപയോഗിക്കുക. ഇങ്ങനെ ഈ ആഹാരങ്ങളൊക്കെ മുറപ്പിച്ച് തരുന്ന ആളാരാ? അവിടെയാണ് നമ്മൾക്ക് ഉറപ്പാ. ഇങ്ങനെ ഈ മുട്ടിരിക്കുന്ന അഭിപ്രായം എന്താ? അവർ എന്താ പറഞ്ഞത്? അല്ല, അതുപോലെയുള്ള എത്രയോ ആയിരക്കണക്കിന് ഉച്ചരിക്കുന്നില്ല മോഹൻബാലി അടിക്കാലും വെട്ടാനൊക്കെ വന്ന ആളുകള് ഇവരോട് ചോദ്യം ചോദിച്ചാൽ എന്ത് മറുപടിയാവും പറയാ? അവരല്ലാന്ന് പറയോ? ഇബ്രാഹിം നബി എന്ന് പറയോ, ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചതിനെ ഒട്ടും സുബാവാണെന്ന് പറയോ, ലാഫിയുസ്ജാന്ന് പറയോ, ഒന്നും പറയില്ല. ഓരോരു മറുപടി പറയും, അത് കുറച്ചുകൊണ്ട് പിന്നീട് പറയും, നമ്മുടെ അങ്ങോട്ട് പോകാം. അപ്പൊ ആകാശത്തുനിന്ന് മഴ പെയ്യിപ്പിക്കുന്നതായി, ഭൂമിയിൽ നിന്ന് ചെടി മുളപ്പിച്ച് അതിൽ നിന്ന് നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്നതായി ഓരോരു ചോദിച്ചു നോക്കാം. മറുപടി ഒരു കാര്യം പറഞ്ഞിരുന്നു. പിന്നെയോ അമ്മ എംലിപ്പ് സംഭവം നടത്താർ, കാണാനും കേൾക്കാനുമായ കഴിവ് സൃഷ്ടിച്ചു വരുന്നവനാര്, വലിയൊരു ചോദ്യമാണ്, ഇന്ന് നമുക്ക് ആവശ്യമുള്ള ചോദ്യമാണ്. അവളല്ലാതെ ആരോട് വേരക്കള എത്ര ആൾക്കാരുണ്ടായാലും, അത് ഏത് മതത്തിൽപ്പെട്ടവനായാലും ഇസ്ലാമത്തിന്റെ പെട്ടവനായാലും, ഇവരോടൊക്കെ ഈ ചോദ്യം അത് ചോദിച്ചു നോക്കാം. അമ്മ എംലിപ്പ് സംഭവം നടത്താർ, ഈ കാണാനും കേൾക്കാനും കഴിവ് പല ജന്തുക്കൾക്കും ഉണ്ടല്ലോ, മനുഷ്യന്മാരെ മാത്രമൊന്നുമല്ല, സർക്കാരികൾക്കും അതുപോലെ മറ്റ് പല ജീവികൾക്കും കാണാനും കേൾക്കാനുള്ള കഴിവുണ്ട്. ഈ കഴിവൊക്കെ അവർക്ക് ഉണ്ടാക്കി കൊടുത്തതാരാ? അതൊരു ചോദ്യം നമ്മൾ ചോദിക്കാം. പിന്നെ ജീവനുള്ള വസ്തുക്കളിൽ നിന്ന് ജീവനില്ലാത്ത വസ്തുക്കളെ സൃഷ്ടിക്കുക, ജീവനില്ലാത്ത വസ്തുക്കളിൽ നിന്ന് ജീവനുള്ള വസ്തുക്കളെ സൃഷ്ടിക്കുക. ഈ രൂപത്തിൽ ലോകത്ത് നടക്കുന്ന സൃഷ്ടി നടത്തുന്ന കാര്യം, ഒരുപാട് വസ്തുക്കൾ ഉണ്ടാവില്ല, അവിടെ മഴ ഉണ്ടാവുന്നുണ്ട്, പിന്നെ ചെടികൾ ഉറക്കുന്നുണ്ട്, പല വസ്തുക്കളും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഈ സൃഷ്ടിയൊക്കെ നടത്തുന്നത് ആരാ? ആ ആവർത്തി പറയാൻ പറ്റുമോ? അതിന് വലിയ ആതങ്കയായിരിക്കും. എന്തായാലും മറുപടി അറിയാൻ അറിയില്ല. വിശുദ്ധ ഖുർആൻ ഇങ്ങനെ ഓടി പോകുമ്പോ നമുക്ക് തിരി ഇന്നത്തെ ലോകത്തിന്റെ സകല കാര്യവും നിയന്ത്രിക്കുന്നവൻ ആര്? പിന്നെ സംശയത്തിന് പറയാതല്ലോ. അപ്പോ അവരല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന, അള്ളാഹുവല്ലാത്തവർക്ക് ആരാധകൾ നടത്തിയിരുന്ന മുഹമ്മദ് നബിയെ വാണുകൊണ്ട് വെട്ടാൻ പറഞ്ഞു വന്നിരുന്ന ശത്രുക്കള്, ആ ശത്രുക്കളോട് ഈ ചോദ്യമൊക്കെ ചോദിക്കണം. മഴ പെയ്യിപ്പിക്കുന്നത് ആര്? ചെടി മുളപ്പിക്കുന്നത് ആരാണ്? അതുപോലെ കാണാനും കേൾക്കാനുള്ള കൈവ ക്രമത്തിൽ വരുന്നത് ആരാണ്? അതുപോലെ തന്നെ ലോകത്തിലെ എല്ലാ കാര്യവും നിയന്ത്രിച്ചു കൊണ്ടുവരുന്ന ആരാ? വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നു, ഇങ്ങനെ മുസ്ലിക്കുന്നവർ ചോദിച്ച ഒരു പൈപ്പൂലൂലമ്മ, അവർ പറയാം അതൊക്കെ അവിടെ എന്നെ ചെയ്തിട്ട്. നിങ്ങൾ ആലോചിച്ചോക്ക് എത്ര നല്ല വിശ്വാസം, ഇത് നല്ല വിശ്വാസം, നമ്മുടെ വിശ്വാസം ഇങ്ങനെ തന്നെയല്ലേ? അപ്പൊ അബൂജാഹിലും ഈ വിശ്വാസം തന്നെയായിരുന്നു. മഴ വിജയിപ്പിക്കുന്നത് അർത്ഥമാണ് അബൂജാഹിലായ അബൂജാഹിൽ അങ്ങനെ തന്നെ പറഞ്ഞിരുന്നത്. അതുപോലെ ഭൂമിയിൽ ചെടി വളർത്തിക്കുന്നതും ലോകത്തിലെ എല്ലാ കാര്യവും നിയന്ത്രിക്കും, അതിന് പ്രാർത്ഥനയൊന്നും പറയില്ല. ഇതൊക്കെ ചെയ്യുന്നത് ആരാന്ന് ചോദിച്ചാൽ പറയൂലൂലമ്മ, അവർ ഇതൊക്കെ ചെയ്യുന്നു വർക്കൊന്നും അവരെയാണ്. കണ്ട അപ്പൊ അമ്മാരി വിശ്വാസത്തിലേക്ക് അമ്മ ആരാണ് എന്നതിനെ കുറിച്ച് വളരെ നല്ല വിശ്വാസമാണ് ഇരിക്കുന്നത്. മാത്രമല്ല വേറൊരു കാര്യത്തിലൂടെ ഇഷ്ടത്തെ കൊള്ളാൻ പറയുന്നു, അവരോട് ചോദിക്കണം, കുൽമം ബിയദിഹി മലക്കൂത്തു കുല്ലി ശയ്ഇൻ, എല്ലാ വസ്തുക്കളുടെയും എല്ലാ വസ്തുതകളുടെയും പരമാധികാരം ആരെയില്ല? ബാക്കിയുള്ളവർക്കൊക്കെ ചില അധികാരികൾ ചോദിക്കുന്നുണ്ടല്ലേ. എന്നാൽ എല്ലാ വസ്തുതകളുടെയും വസ്തുക്കളുടെയും പരമാധികാരം ആർക്ക പറയാൻ പറ്റുമോ? പരമമായ അധികാരിയാണ് എല്ലാത്തിന്റെ. എല്ലാം മുസ്ലിക്കുന്നത് പറഞ്ഞൂലുള്ള അവര് വഴി അത് ഉണ്ടാക്കി തന്നെയാണ്. എല്ലാത്തിന്റെ അധികാരം വർഷോണിക്കാണ്, ലോകം മുഴുവൻ നിയന്ത്രിക്കുന്ന വർഷം തന്നെ. പറച്ചോണി നിയന്ത്രിക്കാതെ ഒരു വസ്തു നടക്കുന്നില്ല. എല്ലാ കേരളീയ ഭാഷയും ഒക്കെ തന്നെ വർഷം തന്നെ. ഇങ്ങനെ വിശ്വസിച്ചിരുന്ന ഒരു വിഭാഗമായിരുന്നു മക്കയിലെ അമ്പത്തുനിങ്ങളും നമ്മൾ വിശ്വസിക്കേണ്ടത്. അപ്പൊ ഇങ്ങനെ മാത്രം വിശ്വസിച്ച് നമ്മൾ മുസ്ലിം ആവുകയാണ് മനസ്സിലാക്കേണ്ടത്. ഇത് വിശ്വസിക്കലായിരുന്നു യഥാർത്ഥ ഇസ്ലാം. പറച്ചോണുണ്ട്, പറച്ചോ മഴ വിശ്വസിക്കുന്നുണ്ട്, അതുപോലെ ചെടി ഉറപ്പിക്കുന്നുണ്ട്, ലോകത്തെ നിയന്ത്രിച്ച് പരിപാലിച്ച് കൊണ്ടുനടക്കുന്നുണ്ട് എന്ന് വിശ്വസിച്ചാൽ മാത്രം ഇസ്ലാം മുസ്ലിം ആവൂല. അങ്ങനെ അതുകൊണ്ട് പിന്നെ നബി പറയുന്നുണ്ടല്ലോ, കാരണം ഇവർക്കൊക്കെ അറിയാലോ, എങ്ങനെയൊക്കെല്ലാം ഇതറിയാം. മാത്രമല്ല അവർക്ക് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്, ഈ അള്ളാഹുണ്ടല്ലോ എല്ലാം സൃഷ്ടിച്ച് പരിപാലിച്ച് മനുഷ്യനെ മനുഷ്യനല്ലാത്തവരെയൊക്കെ ഉണ്ടാക്കി എല്ലാ കഴിവും തന്നിങ്ങനെ പരിപാലിച്ച് നടക്കുന്ന അള്ളാഹു, ഈ അള്ളാഹിനോടാണ് വല്ലാതെ അപകടം ഉണ്ടാകുമോ ദ്വേഷിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ എവിടെ അങ്ങനെ ചെയ്യല്. അത് നമ്മൾ മനസ്സിലാക്കുക. ഓരോ ശമ്പളം തമ്മിൽ എന്ത് വ്യത്യാസം ആലോചിക്കാൻ വൈകുന്നതുകൾ വർഷോണ്ട് വർഷോണി ഇങ്ങനെയൊക്കെ അവർക്കല്ല. الذي يسيركم في البر والبحر حتى إذا كنتم في الفلك وجرين بهم بريح طيبة وفرحوا بها جاءتها ريح عاصف وجاءهم الموج من كل مكان فظنوا أنهم أحيط بهم دعوا الله مخلصين له الدين لئن أنجيتنا من هذه لنكونن من الشاكرين. മുസ്ലിങ്ങളെ പറ്റിയിട്ട് ഒരു ഉദാഹരണത്തിലൂടെ പറയാണ് വിശുദ്ധ ഖുർആൻ. എന്തിനാണ് നമ്മളൊക്കെ ശരിക്കും മനസ്സിലാക്കിക്കൊണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു ശരിയായ ഉദാഹരണം, മുസ്ലിക്കിന്റെ ദുആയെ കുറിച്ചുള്ള ഉദാഹരണം. ഹൂന്നതി യുസയ്യിറുക്കും ഫിൽ ബർരി വൽ ബഹ്റി, ആ ഉണ്ടല്ലോ നിങ്ങൾ ഇതുവരെ പരിചയപ്പെട്ട ഉണ്ടോ, മുസ്ലിക്കിനറിയാം അള്ളാഹാരാണ്, ആ എല്ലാം സൃഷ്ടിച്ച് പരിപാലിച്ച് നമ്മളെയൊക്കെ കൊണ്ടുവരക്കണം. ഈ അള്ളാഹ് അല്ലെങ്കിൽ യുസയ്യിറുക്കും ഫിൽ ബർരി വൽ ബഹ്റി, ഈ കരയിലൂടെ അതുപോലെ കടലിലൂടെ ഒക്കെ സഞ്ചരിക്കാൻ നിങ്ങൾക്ക് സൗകര്യം ഉണ്ടാക്കി തന്നെ അപ്പുറത്ത് വരാം. അത് ഉറപ്പാണ്. ഒരിക്കും അറിയാതെ പഠിച്ചവരാണെങ്കിൽ ഈ കപ്പലിലൊക്കെ സഞ്ചരിക്കാന് കരയിൽ ഇങ്ങനെ വാഹനത്തിന്റെ പുറത്തെടുക്കാനുള്ള സൗകര്യം നമുക്ക് ഉണ്ടാക്കി തവേന. അങ്ങനെ നിങ്ങൾ കുറ്റിരിക്കുന്ന ആളുകളോട് ഹത്താരിതാ കുൻകുംപിൽ പുലിച്ചി നിങ്ങൾ ഇങ്ങനെ ഒരു കപ്പലിന് പോകാന്ന് വിചാരിച്ചോളി. മുസ്ലിക്കുകൾ എല്ലാവരും അബുദാരിന്റെ എല്ലാ ജാതിയും നമ്മൾ വിചാരിക്കാം. ഇത് ഈ മുസ്ലിക്കുകൾ എല്ലാം പാടെ കൂടിയിട്ട് ഒരു കപ്പലിൽ ഇങ്ങനെ യാത്ര പോവുകയും ആ കപ്പലിൽ അവരെയും കൊണ്ട് സുന്ദരമായ കാറ്റിൽ അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് തുറന്നു. ഒരു കപ്പലിൽ കാറ്റ് സഞ്ചരിക്കാന്നൊക്കെ പറഞ്ഞ എന്തൊക്കെ കപ്പലല്ലേ, പഴയ കാലത്ത് പായ കെട്ടി പോലെ സാധനമുണ്ടായിരുന്നല്ലോ. അന്ന് മോട്ടോറും മറ്റു ഇതൊന്നും ഇല്ലാത്ത. അപ്പൊ ഈ പായ കെട്ടിയിട്ട് കാറ്റിന്റെ സഹായത്തോടുകൂടി പോകുന്ന ഒരു കപ്പൽ, ഈ കപ്പലിൽ ഇങ്ങനെ മുസ്ലിക്കുകൾ ഇങ്ങനെ സഞ്ചരിച്ച് അസുഗമമായ കാറ്റടിക്കുമ്പോ പരിഹൂതിയോ അതിലവർ വല്ലാതെ സന്തോഷിക്കുന്നു. എന്താ കാരണം? ഞങ്ങളൊരു വണ്ടി കയറിയിട്ട് ഇങ്ങനെ വിക്ക് പോകണം, ഇന്ന തലത്ത് പോകണം വിചാരിച്ചു. യാതൊരു കേടുമില്ലാതെ സുന്ദരമായിട്ട് വണ്ടി ഇങ്ങനെ പോകാൻ നമുക്ക് സന്തോഷം തന്നെ ഉണ്ടാവില്ല. ആ അവസ്ഥ തന്നെ ഇരുന്ന് പഴയ കാലത്ത് മുസ്ലിക്കുന്നതോ നല്ല കാറ്റ് കടിച്ചത് കപ്പലിൽ ഇങ്ങനെ സുഖമായിട്ട് വിചാരിച്ച വിക്കിട്ട് പോകുകയാണെങ്കിൽ നല്ല സന്തോഷം. അങ്ങനെ സന്തോഷിച്ച് ആഹ്ലാദിച്ച് ഇങ്ങനെ കപ്പലിൽ ഇങ്ങനെ മുസ്ലിക്കുകൾ പോകുമ്പോ അപ്പോൾ അത് വലിയൊരു കൊടുങ്കാറ്റ് വന്ന കപ്പലിനെ കണ്ട് കുടികൂടി. എന്താ ഈ അവസ്ഥ ആലോചിച്ചു നമ്മൾ? ഖുർആൻ വിശുദ്ധ ഖുർആൻ നമുക്ക് ചിത്രീകരിക്കുന്ന ഒരു സംഭവം, ഒരു വലിയ കൊടുങ്കാറ്റ് വന്ന് കപ്പലിനെ പിടികൂടി കപ്പലിൽ ഒന്നത്താനുള്ള കപ്പൽ നമുക്ക് ഓർമ്മ വരുന്നത് അന്നത്തെ ആ ചെറിയൊരു കാലം ഒരു പഴയ വെച്ചി ടൈം ഇങ്ങനെ പോകണം. അതിനൊരു ഇത് കൊടുങ്കാറ്റ് പിടികൂടി അതിന്റെ കഥയിൽ പറയുമ്പോ ഇന്നത്തെ ഈ വലിയ വലിയ കപ്പലുകൾ, മഴ പോലത്തെ കപ്പലുകള്, യന്ത്രവത്കൃതമായ കപ്പലുകൾ, ഇതെന്നെ കൊടുങ്കാറ്റ് പിടികൂടിയാ നശിക്കും നമുക്കറിയാലോ. എന്നിട്ട് നിങ്ങൾ ആലോചിച്ചാൽ ചെറിയ പ്രായ കെട്ടിയിട്ട് ഇങ്ങനെ പോകണം ആ കപ്പലും ഒരു വലിയൊരു കൊടുങ്കാറ്റ് വന്നിട്ടിങ്ങനെ പിടിച്ച് കൊടുങ്കാറ്റ് പിടിക്കുക മാത്രയോ ആയിട്ടിങ്ങനെ ഇറങ്ങി പറഞ്ഞിട്ട് മീൻ കൊല്ലി മക്കാനും എല്ലാ ദിക്കുന്നും മല പോലത്തെ തിരമാലങ്ങനെ ചിറ്റ് കയറാൻ തുടങ്ങി. പിന്നെന്താ അവിടെ രക്ഷണ്ടോ? കൊടുങ്കാറ്റ് വന്ന് പിടിച്ചു, വലിയ വലിയ തിരമാല വന്നിട്ട് ഈ കപ്പലിനെ അടിക്കാൻ തുടങ്ങി. എന്റെ ഒരു പറഞ്ഞ അവസ്ഥ, ഇന്നാളിപ്പോ വയർലെസ് പിടിച്ചാൽ മതി, നമ്മൾ നമ്മളിവിടെ കുടുങ്ങിക്കുന്നു പറഞ്ഞാല് ഹെലികോപ്റ്റർ വന്നിട്ട് രക്ഷപ്പെടുത്തും. അന്നെന്താ മാർഗമത്? ഒന്നുമില്ലല്ലോ. അപ്പൊ ആകപ്പാടെ കുടുങ്ങിയ ഒരവസ്ഥ ഇങ്ങനെ കടലിൽ ഇങ്ങനെ തിരമാല വന്ന് കൊടുങ്കാറ്റടിച്ച് കപ്പലിങ്ങനെ തിരിയാ. ഇനി വയറുള്ള മനുഷ്യന്മാരെ അവസ്ഥ എന്താ പറയുക? ഇങ്ങനെ മുട്ടിരിക്കുന്നത് നല്ലു വന്നവും ഒഴിയുന്നതിനും ഒരു ഉറപ്പിച്ച് ആശിച്ചേര് അപകടത്തിന് ഒരു പെട്ടതല്ല. ഈ രക്ഷല്ല, ഇവിടെ മുങ്ങി മരിച്ചെല്ലാം ഒരു രക്ഷയില്ല എന്ന ഏറ്റവും ഗുരുതരമായ തന്റെ ജീവനിത അപകടത്തിൽപ്പെട്ടിരിക്കുന്നു എന്ന ഏറ്റവും പ്രയാസകരമായ ഒരു അവസ്ഥ മുഷരിക്കുന്നു വന്ന ഓ എന്താ കാര്യം ഗോയിന്നതിയെ ഞങ്ങൾ കാത്തൂടി എന്ന് അപ്പൊ പറയാനാണ്, അപ്പത് പറയാനാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ അവിശ്വാസികളായ അള്ളാഹുവിന് പുറമേ മറ്റ് പലരെയും വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകള് ഇത്തരത്തിലുള്ള വലിയ അപകടത്തിൽപ്പെട്ട് ഏതായാലും തന്റെ ജീവൻ നഷ്ടപ്പെടാൻ പോകുന്നു എന്നറിയുമ്പോ അവരെന്താകൂല? അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു സാധനത്തിനും വിളിച്ചു പ്രാർത്ഥിക്കുന്നു. കഴുതേര് കഴുതേരും പരിചയത്തൊക്കെ ആയിട്ട് ഒരു 360 പരം വിഗ്രഹത്തെ കൊണ്ട് വെച്ചിരുന്നു അവര്, 360 പരം അവർക്ക് വായത്തമ്മല്ലേ പഴയ തൊഴിലാട്ട്. അപ്പൊ ഈ 360 പരം വരുന്ന സാധനങ്ങളിൽ രക്ഷപ്പെടുത്താൻ പരിക്കുവല്ല, ഒറ്റമുണ്ട് പേര് വിളിക്കൂല. വിശുദ്ധ ഖുർആനിൽ പറയുന്നു ഇങ്ങനെ വളരെ പ്രതിസന്ധി നിറഞ്ഞ ഘട്ടം വന്നാല് അബുജാരി കൂട്ടുന്ന തീനറിയോ ദാവുല്ലാഹ മുഖലിസീന ലഹുദ്ദീൻ, ദാവുല്ലാഹ ഒരു അള്ളാഹനോട് അവരുടെ ദുആ ചെയ്യും. എങ്ങനെ വെറുതെ കൊള്ളണ്ട, മുഖലിസീന ലഹുദ്ദീൻ ഇഖ്ലാസോട് കൂടിയ മനസ്സറിഞ്ഞിട്ട് പറച്ചോലെ ഇജ്ജി എന്നെ കാണണം എന്ന അവസാനം വിളിച്ചു തോരക്കവിടുന്നു. അപകടം വെച്ചുമ്പോഴും വല്ലാതെ അടങ്ങേണ്ടാവുമ്പോ ഒരു വർഷമില്ലാതെ ആരോടും പറയത്തില്ല, വർഷത്തിനോട് മാത്രമേ പറയത്തുള്ളൂ. എന്താ പറയുന്നത് കപ്പലിന് വർഷോനെ? ലൈൻ നഞ്ചൈത്തനാമിഹാദിനെപ്പൂനെന്ന നിരക്ഷാതിരിയും, വർഷോനെ ഈ അപകടത്തിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തിയാൽ ഞാൻ എപ്പൂനെന്ന നിരക്ഷാതിരിയും നിനക്ക് നന്ദിയുള്ളവരായിട്ട് ഞങ്ങൾ ജീവിച്ചു കൊള്ളണം എന്ന് പറഞ്ഞിട്ട് വർഷവനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ആലോചിച്ചു. എന്താ മുസ്ലിക്കിന്റെ അവസ്ഥ? പഠിച്ചുകൊണ്ടിരുന്ന ചോദിച്ചറിയാ മയറിയിരിക്കുന്നതും എല്ലാം സൃഷ്ടിക്കും ഒക്കെ കൊണ്ടുവരുന്ന പഠിച്ചോ തന്നെയാണ്. മാത്രമല്ല അവരെ നമ്മൾ കഴിച്ചാക്കാൻ ദയക്കുന്നവരോടാ പഠിച്ചവനോടാ ഇങ്ങനെ വിശ്വസിച്ച് അബൂജാരിനോട് ചിന്നപ്പോ മുഹമ്മദ് നബി അമ്മാനോത്രേ പ്രവർത്തിക്കാവൂ എന്ന് പറയാൻ കാരണം എന്താ? എന്തോ ഈ കാരണമായിട്ട് ഉള്ളിൽ വേണമെന്നാണ് നമുക്ക് പറയാതെ. അപ്പൊ ഇതാണ് മുസ്ലിം എന്ന് പറഞ്ഞാൽ അവരുടെ വിശ്വാസം ഇങ്ങനെയൊക്കെയായിരുന്നു. അത് കുറയാൻ നമ്മൾ പഠിക്കാൻ തയ്യാറായിട്ടില്ല, അതുകൊണ്ട് നമുക്ക് മനസ്സിലാകാത്തേ. മാത്രമല്ല ഏറ്റവും നല്ലൊരു സന്ദർഭം കൂടി ഞാൻ പറഞ്ഞത് ഈ ബദറിയുദ്ധം നടന്നുണ്ട്. ഇസ്ലാമിൽ ആദ്യം നടന്ന യുദ്ധം ബദറിയുദ്ധം. ഈ ബദറിയുദ്ധത്തിൽ ഒരു ഭാഗത്ത് 1000 പരം വരുന്ന മുസ്ലിം ഇസ്ലാമിൽ മുഹമ്മദ് നബി ആകെ കൊല്ലാൻ വേണ്ടി ഒരു തയ്യാറായില്ല. ഒരുപാട് ആയുധങ്ങളും സജ്ജീകരണങ്ങളും ഒക്കെ ഉണ്ട്. ഇപ്പൊ താരാ മുഹമ്മദ് നബിയും 313
പോരിട്ടാണ്ട് ആയുധങ്ങളില്ല, വളരെ കുറവുള്ളു. യുദ്ധം ചെയ്യാനുള്ള ആരോഗ്യമുണ്ടോ? അതുമില്ല. അങ്ങനെ ആയുധബലവും ആൾബലവും ഇല്ലാത്തവരും 313 വരുന്ന മുഹമ്മദിന്റെ കൂട്ടർ ഒരു ഭാഗത്ത്, മറ്റേ ഭാഗത്ത് 1000-ലധികം വരുന്ന എല്ലാ ആയുധങ്ങളുടെ അബൂജാഹലും കൂട്ടരും മറ്റേ ഭാഗത്തു. എന്നിട്ട് ഇങ്ങനെ ബദറിന് വെച്ചിട്ട് രണ്ട് കൂട്ടർ യുദ്ധത്തിന് തയ്യാറായ യുദ്ധത്തിന് തയ്യാറാകുമ്പോ ഉണ്ടല്ലോ ആദ്യ പ്രാർത്ഥന, ആരാ ജയിക്കാം യുദ്ധത്തിൽ? അതിന്റെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവോട് കൈ നീട്ടി പ്രാർത്ഥിച്ചു പറഞ്ഞവന്, ഇതാ ഞങ്ങളുടെ യുദ്ധത്തിൽ വന്നിരിക്കുകയാണ്, വെറും 313 ആൾക്കാരുള്ളൂ, ആകെ ഞങ്ങളുടെ ഈ യുദ്ധത്തിൽ ഈ ചെറിയ സംഘമെങ്ങാനും ബദറിൽ വെച്ചിട്ട് അത് പരാജയപ്പെട്ടാല് ഞങ്ങളെല്ലാവരെയും ശത്രുക്കൾപ്പെടുന്നത് കൊന്നാല് നിന്നെ മാത്രം ആരാധിക്കുന്ന ഒരു വിഭാഗം ഈ ഭൂമിയിൽ ഈ ബാക്കി ഉണ്ടാവുന്ന വർഷമാണ്, അതുകൊണ്ട് ഞങ്ങളെ രക്ഷിക്കണേ, ഞങ്ങളെ വിജയിപ്പിക്കണമേ എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. കാരണം എന്താ? ഇസ്ലാം വളർന്നു വരുന്ന കാല അന്ന് ആകെ ഇസ്ലും തഞ്ചാറൊക്കെയുള്ള 313 ആളുള്ളൂ, ഒരാളെങ്കിലും മരിച്ചു പോയാലോ, പിന്നെ ആരും ഉണ്ടാവില്ല. അപ്പൊ അതിനുമാത്രം ഒരു കുടുങ്ങിയ അവസ്ഥയായിരുന്നു ഇസ്ലാമിന്റെ അവസ്ഥ എന്നുള്ളത്. മുഹമ്മദ് കൈനീട്ടി പ്രാർത്ഥിച്ചു, അള്ളാഹുമ്മ ഈ ചെറിയ സംഘം പറഞ്ഞ് നശിച്ചു പോയാല് നിന്നെ മാത്രം ആരാധിക്കണ ഒരു കൂട്ടർ ഈ ഭൂമിയിൽ ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ട് നീ ഞങ്ങളെ ജയിപ്പിക്കണമേ എന്ന് മുഹമ്മദ് നബി ഇവിടെ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുക. അബൂജഹലിനെ കൂട്ടി എന്തേ ചെയ്തപ്പോ നമ്മളെ മനസ്സിലാക്കിയതാണ് മുസ്ലിങ്ങളായ ആളുകളെ ആ സന്ദർഭത്തിൽ എന്ത് ചെയ്തു? അവര് പറഞ്ഞു, ഇബ്രാഹിം നബിയെ ഇസ്മായിൽ നബിയെ ഞങ്ങൾ ഒന്ന് ജയിപ്പിക്കാന്ന് പറഞ്ഞു. ഓരങ്ങനെയല്ല പറഞ്ഞു, ബദർ യുദ്ധത്തിൽ അമുസ്ലിങ്ങളായ ആളുകൾ എങ്ങനെ പ്രാർത്ഥിച്ചു വിശുദ്ധ ഖുർആൻ ആയത്ത് അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. നമ്മളവിടെ പറയണ്ടല്ലോ, വിശുദ്ധ ഖുർആൻ സൂറത്തെ അൽഫാലിലൂടെ അവരുടെ പ്രാർത്ഥന നമുക്ക് വരച്ചു കാണിച്ചു തരുന്നു. എന്ന് പ്രാർത്ഥിച്ചു അബൂജഹലും കൂട്ടരും. വൈദ കാലുള്ളാഹുമ്മ, പ്രവാചകരെ ഒന്ന് ആ സന്ദർഭം ഓർത്തു നോക്കും, അവര് പറഞ്ഞ സന്ദർഭം അവര് പറഞ്ഞവരോട് പറഞ്ഞു അബൂജഹലും കൂട്ടരൊക്കെ, അള്ളാഹുമ്മ നമ്മളും കഴിക്കാൻ തന്നെയല്ലേ അള്ളാഹുമ്മ പറഞ്ഞിട്ട് അള്ളാഹുവേ ഒരു അമ്മാരോടനെ മുഹമ്മദ് അള്ളാഹിനോട് പ്രാർത്ഥിക്കുക, അബൂജഹലും കൂട്ടരും ആ അമ്മാനോടനെ പ്രാർത്ഥിക്കുന്നത് അള്ളാഹുമ്മ ഈ കാലഹാദാഹുവൽഹഖ്മിൻ പടച്ചവനെ ഈ മുഹമ്മദ് പറയുന്ന കാര്യം നിന്നിൽ നിന്നുള്ള സത്യമാണ് എങ്കിൽ, ഞങ്ങൾ അസത്യത്തിന്റെ ആൾക്കാരാണ്, മുഹമ്മദും കൂട്ടരും പറയുന്നതാണ് സത്യമെങ്കിൽ എന്ത് ചെയ്യണം? ആകാശത്തു നിന്ന് ഒരു കല്ലിന്റെ മഴ ഞങ്ങളെ നേരത്തേക്ക് നീ അങ്ങോട്ട് വർദ്ധിപ്പിച്ചേക്ക്. ഒരിക്കലും ആത്മനോക്കിയ പകർന്ന് അള്ളാഹുവോട് പ്രാർത്ഥിക്കുക, മുഹമ്മദിനെയും കൂട്ടരും പറയുന്നതാണ് സത്യം, ഞങ്ങൾ തെറ്റാതെങ്കിൽ എല്ലാ വർഷമേ കല്ലിന്റെ ഒരു മഴ കിട്ടി പെയ്യിപ്പിച്ചിട്ട് ഞങ്ങളാണ് നശിച്ചാ. അത് ചെയ്തില്ലെങ്കിൽ ആ വിധത്തിനാവി അതാവിൻ അലീം, അതല്ലെങ്കിൽ വേദനാജനകമായ മറ്റെന്തെങ്കിലും ഒരു ശിക്ഷ ഞങ്ങൾക്ക് തന്നേക്ക് എന്ന് പറഞ്ഞതോട് ഒരു ഗായിരുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിയോ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാം പ്രചരിപ്പിക്കാമെന്ന പ്രവാചകൻ ആരോടാ പ്രാർത്ഥിക്കുന്നത്? അള്ളാഹുവോട്. എന്നാൽ ഇസ്ലാമിനെ തകർക്കാനും മുഹമ്മദ് നബിയെ കൊല്ലാനും വേണ്ടി വന്ന മുസ്ലിക്കാരോടാ പ്രാർത്ഥിക്കുന്നത്? ആ അള്ളാഹുവോട് തന്നെ. അപ്പൊ അള്ളാഹിനെ കുറിച്ച് നല്ല വിശ്വാസം വെച്ചിരിക്കുന്നത് ഇന്ത്യയിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മാത്രമല്ല ഇവരെ പ്രാർത്ഥനയ്ക്കുന്നത് കുറച്ച് ഉത്തരം കൊടുത്തില്ലേ, കൊടുത്തു കല്ലിന്റെ മഴ വിജിപ്പിക്ക്, അതല്ലെങ്കിൽ കഠിനമായ ശിക്ഷ ഞങ്ങൾക്ക് തരുന്ന പ്രാർത്ഥിച്ച്. വർഷം കല്ലിന്റെ മഴ വിജിപ്പിക്കില്ല, വർഷം അതിനും കഠോരമായ ശിക്ഷ ഒഴിക്കാൻ കൊടുത്ത്. ഓരോ എല്ലാ നേതാക്കളും ഇതാണ് മരിച്ചു. പതറിന് 70 വരുന്ന നേതാക്കൾ അതിനാണ് കൊല്ലപ്പെട്ട ഓർക്ക് ഏറ്റവും വലിയ ശിക്ഷയിൽ, അതായത് ഓരോ പ്രാർത്ഥനയ്ക്കും വർഷം ഉത്തരം കൊടുത്തിട്ടത് കഷ്ടം. അപ്പൊ ആരാധന മുസ്ലിക്ക് ഇപ്പൊ നമ്മൾ മനസ്സിലാക്കിണ്ടാവോ, ഏതാണ്ടിപ്പോ നമ്മൾ ഓടി ഒരുപാട് എടുക്കും നോക്കി നോക്കുമ്പോ വർഷമുണ്ടെന്ന് വെച്ചറിയാം, മഴ വിജിപ്പിക്കണമെന്നും ചെടി ഉറപ്പിക്കണമെന്നും മനുഷ്യനെ പറക്കണതും എല്ലാം ചെയ്യുന്ന വർഷം. അവരുടെ പ്രതിസന്ധി കൊണ്ടാക്കാൻ പ്രാർത്ഥിക്കുന്ന ആരോടാ? അത് വർഷത്തോട് അമൂരിക്കറിയാം. പിന്നെ എവിടെയാ വെച്ചാൽ ഇത്രയൊക്കെ വിശ്വാസമുള്ള ആൾക്കാര് ഇവരെ പിന്നെ എന്ത് പഠിപ്പിക്കാനാ മുഹമ്മദ് നബി വന്നത്? ഇതൊന്ന് ആലോചിച്ചൂടെ, നമുക്ക് ഒന്ന് ആലോചിച്ച് നോക്കാം, ഇവരെ എന്ത് പഠിപ്പിക്കാൻ വേണ്ടി മുഹമ്മദ് നബി വന്നോ? അവിടെയാണ് നമ്മുടെ വിജയത്തിന്റെ മർമ്മം കിടക്കുന്നത്. പ്രാർത്ഥനകൾ വഴിയിൽ നിന്ന് തെറ്റിപ്പോകരുത് എന്ന് പഠിപ്പിക്കാനാ. വേറൊന്നുമില്ല, വാക്കപ്പോ പോയിട്ട് അറിയുന്നതന്നെ, പഠിച്ചുകൊണ്ട് മറ്റു വർക്കപ്പോ പോയിട്ട് അറിയുന്നതന്നെ. കാര്യമായിട്ട് പഠിപ്പിക്കാണ്ട് നിങ്ങളുടെ പ്രാർത്ഥനകൾ, നിങ്ങളുടെ ആരാധനകൾ, നിങ്ങളുടെ നേർച്ചകൾ, നിങ്ങളുടെ അർച്ചനകൾ ഇതൊക്കെ തന്നെ ആ സർവശക്തനായ എന്നൊക്കെ അറിയാൻ അവനല്ലോ, ആ അള്ളാഹുവോട് മാത്രമേ ചെയ്യാവൂ. അള്ളാഹുവോടും കുറച്ച് ചെയ്യുക, പിന്നെ കുറച്ച് ഇവരോടും ചെയ്യുക, ആ അവസ്ഥ പാടില്ല. പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം, അതാണ് ശരിയായ വഴി തെറ്റാത്ത പ്രാർത്ഥന, ശരിയായ പ്രാർത്ഥന. അത് പഠിപ്പിക്കാൻ വേണ്ടി വന്നതാ. എന്നെ കാര്യങ്ങൾ റിസൾട്ട് ഒരു സ്വഭാവം ഉണ്ടായിരുന്നു ഈ മുസ്ലിങ്ങൾക്ക്. എന്താണറിയോ, ഇന്നഹു മതാ മാസമിൻഹും റജുബുൻ കബീറുൻ യഅതഖിദൂന ഫീഹി അന്നഹു മുജാബുദ് ദഅവതി വ മഖബൂലുശ് ശഫാഅത്തി. എന്താ
എന്ന് പറയുമ്പോൾ സഹോദരിയുടെ റഹസ്യം അതുപോലെ വിശ്വാസത്തെ പറ്റി ഇങ്ങനെ വിശദീകരിച്ചു വരിക. തഫ്സീറുൽ കബീറിൽ അദ്ദേഹം രേഖപ്പെടുത്തുന്നത് ഈ മനുഷ്യന്മാരുടെ ഈ മറ്റേ ആൾക്കാരുകൾക്ക് കുഴപ്പമില്ല പറ്റിയെന്നറിയോ. ഇന്നും കബീറൻ ഓരോ കൂട്ടത്തിൽപ്പെട്ട വലിയൊരു മഹാത്മാവ് അങ്ങനെ മരിച്ചാല് ഒരു മഹാത്മാവ് പുതിയ ജീവി നമ്മൾ പറയുന്നത് മുഖവും തരക്കേറില്ല, അല്ലെങ്കിൽ അയാൾ തരക്കേറില്ല, അയാൾ പഠിക്കുന്നത് വളരെ അടുത്താണ്, നല്ല അനവിതാണ്, മുത്തത്തിയാണ് നല്ലവർക്ക് പറയുന്നത്. ഇതുപോലെ ആ കാലഘട്ടത്തിൽ വളരെ മുത്തത്തിയായ നല്ല നല്ല ആൾക്കാർ എന്ന് ജനങ്ങൾ വിചാരിക്കുന്നത് ഈ ആൾക്കാരെങ്ങോട്ട് മരിച്ചാല് എന്താ അവസ്ഥ? മരിച്ച ആളെ കുറിച്ചിട്ട് ജീവിച്ചിരിക്കുന്ന മനുഷ്യന്മാരെ മനസ്സിലാക്കും അല്ലഹു മുജാബു തലവത്തി ഈ മരിച്ച ആള് പഠിച്ചവരോട് വരുന്ന വേറെ ഉത്തരം കിട്ടുട്ടോ എന്ന് വിശ്വസിക്കും. നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട പോയിന്റാണത്. ഈ അവിശ്വാസികൾക്ക് ശാസ്ത്രങ്ങൾ സംബന്ധമായി പിഴവുകൾ വരാനുള്ള കാരണമെന്ത്? ഒന്നാമത്തെ പോയിന്റാണത്. വലിയ വലിയ ആൾക്കാർ മരിച്ചപ്പോ ഇതെങ്ങനെ വിശ്വാസം വരിക? എത്ര നല്ല ആളാണ് അയാൾ, അയാളെങ്ങാനും പറ്റോട് വല്ലതും വരുന്നതിന് അപ്പൊ നിങ്ങൾ ഉത്തരം കിട്ടുക, അത്രയും നല്ല ആളായാൽ എന്നൊരു വിശ്വസിക്കും. പിന്നെയോ മക്കൂര് ചെപ്പാറി എന്നുള്ളതായി അവനാഹുവിന്റെ അരികൾ ഇയാള് ചെപ്പാരം ചെയ്ത പക്ഷം വേറെ സ്വീകരിക്കും എന്നൊരു വിശ്വസിക്കും. അപ്പൊ നമുക്കൊരു പ്രശ്നം ഉണ്ടായി, എന്തോരം പ്രതിസന്ധി നമ്മുടെ ജീവിതത്തിൽ നേരിട്ടാല് ഈ മരിച്ച മഹാനായ ആളുകളോട് നമ്മൾ പറയാം, ഇനി ഈ മരിച്ചോട് പറച്ചോളോട് നമ്മൾക്ക് വേണ്ടി സഹായത്തിൽ ചെയ്താല് നമ്മൾക്ക് വേണ്ടി ശുപാർശ പറഞ്ഞ പറച്ചും വേറെ സ്വീകരിക്കും. നമ്മൾ ഈ നേരിട്ട് വരുന്നതായി ഒന്നല്ല, നമ്മൾ നേരിട്ട് പറച്ചോളോട് പറഞ്ഞാൽ പെട്ടെന്ന് ഉത്തരം കിട്ടിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് മരിച്ചു പോയ മഹാത്മാക്കളുണ്ടാവും, ഓരോ പറച്ചോളോട് പറഞ്ഞാൽ വേറെ ഉത്തരം കിട്ടും. അതുകൊണ്ട് ഓരോട് നമ്മുടെ കാര്യം പറയാം, എന്നിട്ട് ഓരോ വർഷങ്ങളോട് പറഞ്ഞോട്ടെ ഈ ഒരു വിശ്വാസമായിരുന്നു മുശ്രിക്കീങ്ങൾക്ക് ഉണ്ടായതെന്ന് തഫ്സീർ റാസിയിൽ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. റാസി മാത്രമല്ല വിശുദ്ധ ഖുർആന്റെ ആയത്തിൽ അങ്ങനെ പറയുന്നത് ഇവരെ വിശ്വാസത്തിനോട് ചോദിക്കുന്നതിനായി ഈ പടച്ചവരല്ലാത്ത ആൾക്കാരോട് വരക്കുന്നത്. ഇബ്രാഹിം നബി പറഞ്ഞ വളരെ മഹാനാ, ഇസ്മായിൽ നബി പറഞ്ഞത് മഹാൻ തന്നെയാണ്. ഇന്റപ്പം വിളിച്ചോളൂ സുബായി അബൂസി അബൂസി നെറ്റ്വർക്ക് അറബിയുടെ ഉള്ളിൽ വരൊക്കെ ഓരോക്കെ അള്ളാന്റെ ഔലിയാക്കളാണ്. പിന്നെ ലാസ്റ്റല്ലേ അതും വലിയ മഹാനായ ആൾ തന്നെയായിരുന്നു. ഈ മഹാന്മാരേക്ക് എന്തിനങ്ങൾ പ്രാർത്ഥിക്കുന്നത്? ഓരോ ദിനങ്ങൾ വരക്കണമെന്ന് ഇത് എന്താണ് പറയാറില്ലേ? ഓരോ പക്ഷികളോട് പറഞ്ഞ അടുത്ത ആൾക്കാരല്ലേ ഒരു നമ്മക്ക് വേണ്ടി പക്ഷികളോട് വല്ലതും പറഞ്ഞ പക്ഷം വരെ സ്വീകരിക്കും. ഈ ഒരു വിശ്വാസത്തിന് വേണ്ടി മരിച്ചുപോയ മഹാത്മാക്കൾ തങ്ങളുടെ കാര്യത്തിൽ ശുപാർശ ചെയ്യുമെന്ന് വിശ്വസിച്ചുകൊണ്ട് അവരെ പ്രാർത്ഥിച്ചിരുന്നു. അതാണ് അവർക്ക് പറ്റിയ തെറ്റ്. ഓരോ പ്രാർത്ഥന തെറ്റിപ്പോകാനുള്ള കാരണത വിശുദ്ധ ഖുർആൻ പറയുന്നു, ഹാ ഉലായി ശുപാ ഉലായിണ്ടല്ല എന്ന് പേര് പറയുന്ന ഇന്നെങ്കിലും മരിച്ചവരോട് പ്രാർത്ഥിക്കുന്ന വെച്ചാൽ ഹാ ഉലായി ശുപാ ഉലായിണ്ടല്ല ഇവരുടെ പഠിച്ചവരെയൊക്കെ ഞങ്ങൾക്ക് വേണ്ടി ശപാർശ ചെയ്യും, ശുപാർശ പറയും, അതിനു വേണ്ടിയാണ് ബലോട് ഞങ്ങൾ പ്രാർത്ഥിക്കാറ് എന്നൊരു പറയായിരുന്നു. അപ്പോ നമുക്ക് ഒരു ഒരു അതിവരമ്പ് കിട്ടി. ഏത് വരമ്പ കിട്ടിയത്? മുജീബിനായ മുഹമ്മദ് നബി പ്രബോധനം ചെയ്തിരുന്ന ആ ജനസഞ്ചയം, ആ ജനസമൂഹം അവർക്ക് അള്ളാഹുവിനെ കുറിച്ച് നന്നായിട്ടറിയാം. നമ്മൾ മനസ്സിലാക്കുമ്പോൾ തന്നെ ഓര് മനസ്സിലാക്കി അള്ളാഹുവിനോട് കാരണം ഉത്തരം കിട്ടുന്നു ഒരു കാര്യം. പിന്നെ എന്റെ ഓരോ പ്രാർത്ഥന ഇങ്ങനെ തെറ്റായി പോയത്, തെറ്റായി പോകാതെ ഒറ്റ വിശ്വാസം കടന്നുകൂടിയാൽ കുഴപ്പം പറ്റി. എന്റെ വിശ്വാസം നല്ല ആൾക്കാർ മരിച്ചു പോയാൽ വിചാരിക്കാം ഇവര് പത്തോടത്തിൽ സെപ്പറേറ്റ് ചെയ്താൽ നമ്മൾക്ക് ഉത്തരം കിട്ടുട്ടോ. ഇവനോട് കാര്യം പറഞ്ഞ ഇവര് പത്തോടോട് പറഞ്ഞാൽ നമ്മൾ ചോദിക്കുന്ന കാര്യം പലല്ലോട്ടോ എന്നൊരു വിശ്വാസം മനസ്സിൽ കടന്നു വന്നിട്ട് പിന്നെ പ്രാർത്ഥന ഇങ്ങനെ വൈദ്യക്കാം. ആരോടായി പിന്നെ പ്രാർത്ഥിക്കല്? ഈ മരിച്ചു പോയ ആൾക്കാരോട് പ്രാർത്ഥിക്കലുള്ളൂ. ഇതോടുകൂടി ഓരോ വിശ്വാസം തെറ്റി, പ്രാർത്ഥന തെറ്റി, പ്രവാചകന്മാരെ പഠിപ്പിച്ച മുഴുവൻ വഴിയിലും ഒരു തെറ്റിയിലാണ് അപകൃതം പഠിപ്പിക്കുന്നത്. എന്നിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സമൂഹത്തിൽ വന്നിട്ട് പറഞ്ഞു, എന്റെ പറഞ്ഞത് ഇങ്ങനെ മരിച്ചോട് എങ്ങനെയാണ് വരക്കാൻ വെക്കുന്നത്? അങ്ങനെ മരിച്ചോളോ വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യമില്ല, ആ മരിച്ചോളത് കേൾക്കല്ലല്ലോ. എന്നിട്ട് നിങ്ങൾക്ക് ഉത്തരം ചെയ്യുന്നു നമ്മൾ പറയുന്നത് കൊണ്ടുവാണെങ്കിലും കേട്ടെങ്കിലല്ലേ ആ കേട്ടിട്ട് നമുക്ക് അതിന്റെ മറുപടി തന്നെ കഴിച്ചുള്ളൂ. വിശുദ്ധ ഖുർആൻ അർത്ഥസംഖ്യ കിടന്നില്ലാത്ത വിധത്തില് വളരെ വ്യക്തമായിട്ട് പറയുന്നു, നിങ്ങൾ ഈ മരണപ്പെട്ടു പോയ ആൾക്കാരെ വിളിച്ചു താർപ്പിക്കുന്ന സംഭവം അവസാനിപ്പിക്കണം. കാരണം അത് മൂഢധാരണയാണ്. മരിച്ചോട് നിങ്ങൾ പറയുന്നത് കേൾക്കാതെ കഴിവല്ലല്ല. പിന്നെ എങ്ങനെ നിങ്ങൾക്ക് ഉത്തരം തരിക? വിശുദ്ധ ഖുർആന്റെ വാചകമാണത്, ും അവരെ പഠിപ്പിച്ചു അങ്ങനത്തെ അബുദൈനും കൂടുതലൊക്കെ പഠിപ്പിക്കാതെ ബുദ്ധിപ്പിക്കാതായ ആളുകളെ ഇൻ തദോഹും നിങ്ങളുടെ ഓരോ പറയുന്ന വല്ലതാരെങ്കിലും കേട്ടെങ്കിലല്ലേ ആ കേട്ടിട്ട് നമ്മക്കതിന്റെ മറുപടി തരാൻ കഴിച്ചുള്ളൂ. വിശുദ്ധ ഖുർആൻ അർത്ഥത്തിന്റെ കിടന്നില്ലാത്ത വിധത്തില് വളരെ വ്യക്തമായിട്ട് പറയുമ്പോൾ നിങ്ങൾ ഈ മരണപ്പെട്ടു പോയ ആൾക്കാരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന സംഭവം അവസാനിപ്പിക്കണം. കാരണം അതിൽ മൂഢധാരണയാണ്. മരിച്ചവർക്ക് നിങ്ങൾ പറയുന്നത് കേൾക്കാതെ കഴിവല്ലല്ല. പിന്നെ എങ്ങനെ നിങ്ങൾക്ക് ഉത്തരം തരിക? വിശുദ്ധ ഖുർആന്റെ വാചകമാണത്, ഖുർആൻ അവരെ പഠിപ്പിച്ചു, അങ്ങനത്തെ അബൂദൈബ് കൂടുതലൊക്കെ പഠിപ്പിക്കാതെ മുസ്ലിങ്ങളായ ആളുകളെ ും നിങ്ങൾക്ക് ഓരോ ഗുണ ചെയ്താൽ ഓരോ ഇങ്ങനെ വിളിച്ചാടിന്റെ ആവശ്യമൊക്കെ പോയിട്ട് പറയണ്ടേ? ഇതൊക്കെ ആഗ്രഹം സഫലീകരിക്കാൻ വേണ്ടി ഒരുപാട് ആഗ്രഹങ്ങൾ വന്നിട്ടുണ്ടാകും. ഇതൊക്കെ നേടി കിട്ടാൻ വേണ്ടി മരിച്ച ആളുകളോട് നിങ്ങൾ ദുആ ചെയ്യുന്നു. ഇനി തദ്ഊഹും നിങ്ങൾ അവരോട് ദുആ ചെയ്താൽ ലാ യസ്മഉ ദുആകും നിങ്ങളുടെ ദുആ അവർ കേൾക്കുകയില്ല. ചോദിച്ചിട്ടില്ലേ പിന്നെ നമ്മൾ വിളിച്ചു പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഏതുപോലെയായി ഈ കല്ലിനെ വിളിച്ചത് നന്നായില്ലേ? അല്ലെങ്കിൽ മരത്തിന്റെ അടുത്ത് പോയിട്ട് നമ്മൾ പറയാം മരെ തിരിക്കി കഴിച്ച പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്, ഒന്ന് കഴിച്ചിലാക്കണേ എന്ന് മരത്തിനോട് പറയുന്നില്ല. കാരണം മരാത് കേൾക്കുന്നില്ല നമുക്കറിയാലോ. അതുപോലെ തന്നെ വലിയ അവസ്ഥ ലായസ്മൂദ്വാർക്കും നിങ്ങളെ പ്രവർത്തന ദ്വാരം അവര് കേൾക്കലല്ല. വയസ്സമിറവും ഇനി ഒരു കേൾവിന്ന് വെച്ചാൽ തന്നെ നിങ്ങൾക്ക് ഉത്തരം ചെയ്യലല്ല. അതേ ആ ഉറപ്പിച്ച് വിശുദ്ധമുള്ള നിങ്ങൾ വാദത്തിന് വേണ്ടി വെച്ചാൽ സംഭവിക്കാം, അതിന് കേൾക്കാതെ നിങ്ങൾ വാദത്തിന് വേണ്ടി സംഭവിക്കാൻ തന്നെ മത്തജാബൂലക്കും നിങ്ങൾ എന്ത് ഓരോട് ചോദിച്ചിട്ട് കാര്യമില്ല, എന്ത് ആവശ്യപ്പെട്ടിട്ടും കാര്യമില്ല, ഓരോരുത്തരും പ്രാർത്ഥിച്ചപ്പോൾ സഹായം തേടിയിട്ടും കാര്യമില്ല. അതിന് ഒരു ഇജാബത്തിന്റെ ചില കൂട്ടരെ അതിനവർ ഉത്തരം ചെയ്യുകയില്ല. വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായിട്ട് പറയുന്നു, മാത്രോ ും അഞ്ചദിനം വരുമ്പോൾ ആരാധനാ വിജയത്തിൽ അള്ളാഹുവിനോട് നിങ്ങൾ ഇവരെ പങ്കാളികളാക്കിയതിനെ അവരെ നിഷേധിക്കും. പഠിക്കാൻ ചോദിക്കും, അല്ല ഈ മരിച്ചുപോയ ആൾക്കാരെയൊക്കെ ജീവിപ്പിക്കുന്നുണ്ടോ? ഈ ഔലിയാക്കളെ വിശേഷമായിട്ടുള്ളവർ ജീവിപ്പിക്കും വരണവർക്ക്. എന്നിട്ട് പഠിച്ചോണ്ട് ചോദിക്കുന്നതാക്കില്ല, ഈ സമൂഹം മുഴുവൻ നിങ്ങളോട് തുടങ്ങിയില്ല. കുറെ കാര്യത്തിന് ഓനിക്ക് പല ആവശ്യം ഉണ്ടായപ്പോ അവർ നേടിക്കിട്ടാൻ വേണ്ടി നിങ്ങളോട് പ്രാർത്ഥിച്ച് നിങ്ങൾ വേണം പറഞ്ഞു എന്നോട് പറയുകയാണ് എന്നൊക്കെ പറഞ്ഞോണ്ട് ചോദിക്കുമ്പോ മരിച്ചുപോയ ഔലിയാക്കളും ചേരുമാരും പറഞ്ഞതെന്ന് പറയും, പറഞ്ഞതല്ലേ ഞങ്ങൾക്കൊന്നും അറിയില്ലട്ടോ. ഞങ്ങളോട് വായിക്കാൻ വേണ്ടി ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഇവര് എന്തോ ഒരു തൊണി പണി ചെയ്താണ് ഞങ്ങളെ ശിക്ഷിക്കരുത് എന്ന് പറഞ്ഞ് ഒരു കല്യാണം അവർ ഒഴിവാവും. ഇതാ ഈ വാക്കിൽ ഒരു കുടുംബം ചെയ്യും. ഇതാണ് വിശുദ്ധ ഖുർആൻ ഈ വിഷയമായിട്ട് നമ്മുടെ മുമ്പിൽ വെക്കുന്ന യാഥാർത്ഥ്യം. ഇബ്രാഹിമിനോട് വായിരുന്നാലും ഇസ്മായിലിനോട് വായിരുന്നാലും ഒക്കെ അവസാനം ദാമൂന്ന് മുഹമ്മദിനെ പഠിപ്പിച്ചത്. ഇബ്രാഹിമിനെ എത്ര നല്ല മഹാനാലേ, അത്ര നല്ല ലൗകിക പിന്നെ ഉണ്ടാവുമല്ലോ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്ന് പറഞ്ഞ ഖലീലുള്ളാഹ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാന്റെ ഖലീലിനെ അത്രയും മഹത്തായ സ്ഥാനം ഒരാൾ പിന്നെന്താവണേ? നബിമാരെ കാണിച്ച് കൗര്യങ്ങൾ എത്തൂലല്ലോ. എന്നിട്ട് ആ ഇബ്രാഹിം നബിയൊക്കെ പ്രാർത്ഥിച്ച ആൾക്കാരോടാ പറയുന്നത് നിങ്ങൾ പറയുന്നത് പോലെ കേൾക്കൂല. ഇബ്രാഹിം നബിക്കാരെ കേൾക്കാൻ വെച്ചിട്ടുണ്ട്, പിന്നെ അതിന്റെ ദീപത്തിലുള്ളവരാ പോയെങ്കിൽ വിളിക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് വിഷയം. വിശുദ്ധ ഖുർആൻ വളരെ യുക്തിയോടുകൂടിയ കാര്യങ്ങൾ പറയും. ഇത്രയും മഹാന്മാരെ വിളിക്കാൻ തന്നെ കേൾക്കൂല, ഒരിങ്ങൾക്ക് ഉത്തരം ചെയ്യൂല. പിന്നെ എന്തിനാ ഈ ബാക്കിയുള്ള വിളിച്ച് നടക്കണങ്ങള്? അവസാനം ഒരിങ്ങൾക്ക് എതിരാവും ചെയ്യും വരുന്നവരെ കിട്ടുമ്പോ. അതുകൊണ്ട് അത് ചെയ്യരുത് എന്ന് വളരെ യുക്തിയോടുകൂടി ബുദ്ധിയുള്ള മനുഷ്യന്മാർക്ക് തീരുന്ന കോലത്തിൽ വിശുദ്ധ ഖുർആൻ ഇങ്ങനെ അവരെ പഠിപ്പിക്കാണ്. നിങ്ങളും ചിലർക്ക് തോന്നും ഉണ്ടാകില്ല ഒരു മഹാന്മാരല്ലേ. പഠിച്ചോനാട്ട് വളരെ അടുത്ത ആൾക്കാരല്ലേ ഞമ്മക്ക് എന്താ പറയാനൊരു ചെയ്താല് എന്നൊക്കെ തോന്നുന്നുണ്ടാവും. മഹാന്മാര് മഹതികള് എന്നൊക്കെ പറഞ്ഞാൽ മഹാന്മാര് മഹതികളെ നമ്മൾ ബഹുമാനിക്കും ആദരിക്കും ഒക്കെ വേണം. പക്ഷെ ഓരോ ഉണ്ടാക്കിക്കൂടാ ആരാധിക്കുമല്ലോ. ബഹുമാനം ആദരവൊക്കെ ചെയ്യാൻ ഇതൊരു പരിധിയും കാര്യമൊക്കെ ഉണ്ട്. ആരാധിക്കാൻ ഒരിക്കലും പറ്റൂല. വിശുദ്ധ ഖുർആൻ പഴങ്ങൾ ഒരാളോട് പാലിക്കണമെങ്കിൽ ഒരാൾക്ക് ആരാധന നൽകണമെങ്കിൽ അയാൾക്ക് ചില സവിശേഷതകളൊക്കെ ഉണ്ടാവും. കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ ഇങ്ങനത്തെ കാര്യം ഇന്ന ആക്കേണ്ടി ഉണ്ടെങ്കിൽ നിങ്ങൾ ഓരോന്ന് വരുന്നോടി. വിശുദ്ധ ഖുർആൻ പറയുന്നത് വല്ലവീനെ യഗൂനമിന് ദൂരില്ലായി ലാ യഖ്ലുഖൂന ശൈഅൻ വഹും യഖ്ലഖൂൻ അംവാതു ഗൈറു അഹ്യാഇൻ വമാ യശ്ഊറൂന അയ്യാന യുബഅസൂൻ. വളരെ നല്ല കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നു വല്ലവീനെ യഗൂനമിൻ ദൂരില്ല ദൈവത്തിന് പുറമെ അവർ വിളിച്ച് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ അല്ലേ. പഠിക്കാനല്ലാത്ത എത്ര ആൾക്കാരുടെ വേദനയുണ്ട്? പഴയകാലത്ത് ആൾക്കാർ ഇന്നിപ്പോ നമ്മളൊക്കെ തന്നെ അല്ലേ. ഈ വാഴന്നു കൊണ്ടിരിക്കുന്ന ഈ ആൾക്കാര് ഈ മരിച്ചുപോയ ആൾക്കാരൊക്കെ ലാ യഹ്ലുഖൂന ശൈഅൻ ഒരു വസ്തുവിനെ ഒരുക്കി സൃഷ്ടിക്കാൻ കഴിയുന്നില്ല. ആരെങ്കിലും അഭിപ്രായം മരിച്ചുപോയവരുടെ കാര്യസാധ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന എത്രയോ ആൾക്കാർ നമ്മൾ കൂട്ടത്തിലേ ഒരു കാര്യത്തിനൊരു കുറയാൻ പറഞ്ഞ ഈ അഭിപ്രായങ്ങളോ ലാ യഹ്ലുഖൂന ശൈഅൻ ഒരു വസ്തുവിനെ സൃഷ്ടിക്കാൻ ഒരുക്കി കഴിയൂല. കൽത്തൂരകത്തിന്റെ ഓരോട് വായിക്കാൻ പറ്റൂല എന്നാണ് കുറയാൻ പറയുന്നത്. പിന്നെ ഇന്ന ഔലിയക്ക് ഇന്നെ പ്രവാചകനില്ല ഇതിനൊക്കെ ഉണ്ടാക്കാൻ കഴിയും അതിന്റെ കഴിവ് അയാൾക്കുണ്ട് എന്നായിരുന്നു പറയാനില്ലയോ? ആരും പറയുന്നില്ല. നമ്മളെ കൂട്ടത്തിൽ തന്നെ മരിച്ചവരോട് കാര്യങ്ങൾ പറഞ്ഞ ആൾക്കാരുണ്ട്. ഓടിക്കേണ്ട അഭിപ്രായം തന്നെ മരിച്ചു പോയതിന് സ്വപ്നം ഈച്ചനെ പടക്കാൻ കഴിയോ? മരിച്ചു പോയാൽ ഇല്ലല്ലോ. എന്നിട്ടല്ലേ ആശയം വിളിക്കട്ടെ, ഒരു ഈച്ചനെ പടക്കാൻ കഴിയോ? ഇല്ല. അപ്പൊ ഒരു വസ്തുവിനെയും സൃഷ്ടിക്കാൻ കഴിയാത്ത ആളുകൾ പ്രാർത്ഥനയ്ക്ക് അർഹരല്ലാണ് ഗുണാ മരിക്കുന്നത്. ആ ജാതിന് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. മാത്രമല്ല ബഹും ജുഗനപ്പൂവൻ ഓരോ തന്നെ സൃഷ്ടികളാണ്, പടച്ചവും പറിച്ചു തന്നെ ഓനെ. അതെ, ഇന്നും പടച്ചവും പറിച്ച് അതുപോലെ പറിച്ചതാണ് ഓനെ. അതുകൊണ്ട് സൃഷ്ടികൾ ഉണ്ടാക്കാൻ പാടില്ല, പ്രാർത്ഥിക്കാൻ പാടില്ല. സൃഷ്ടാവിനെ മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. സൃഷ്ടാവായിട്ടുള്ള ആരെ അംഗീകരിക്കുന്നത്? അയാളോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് വിശുദ്ധ ഖുർആനിൽ ആയത്തിലൂടെ പഠിപ്പിക്കുന്നു. മാത്രമല്ല മറ്റൊരു സവിശേഷത, അമ്പാത്തുൻ, ഓനൊക്കെ മനുഷ്യർക്കല്ലേ, മൗത്തായി പോകല്ലേ, അമ്പാത്തുൻ, മൗത്തായി കിടക്കുന്ന ആൾക്കാരാണത്. ചിന്തിട്ടില്ലേ ഡ്രൈവറും ജീവല്ലാത്തവരില്ലേ? വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായിട്ട് ഇങ്ങനെ വിശദീകരിച്ച് പറയല്ലേ, അവരൊക്കെ ജീവനില്ലാതെ മരിച്ചു കിടക്കുന്ന ആളുകളല്ലേ. ഈ മരിച്ചവരോടും തുരക്കാൻ പറ്റില്ല, ജീവനുള്ളവരോട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടില്ല. എന്തൊക്കെ ചെയ്യുന്നത്? ജീവൻ പണ്ടേ എപ്പോഴും ജീവനാരാ? മരിക്കാതെ ജീവനോടെ എന്നൊന്നും അവശേഷിക്കുന്നത് ആര്? അങ്ങനെ ആളുകൾക്കറിയോ ഓരോരു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവരത്? എന്തെങ്കിലും ഈച്ചണി മൂന്നണി എല്ലാം പറക്കാൻ കഴിയുന്ന ആൾക്കാരാണെന്നുണ്ടോ? എന്തെങ്കിൽ ഓടുണ്ടാക്കാം, പ്രാർത്ഥിക്കാം, അത് ഒരാളെന്തുമില്ലായി പോക്കല്ലേ. അപ്പൊ സൃഷ്ടികളെ സൃഷ്ടിക്കാൻ കഴിവുള്ളവൻ, മരിക്കാതെ എന്നൊന്നും ജീവിച്ചിരിക്കുന്നവൻ, ഈ ജാതി സവിശേഷതകളിലൂടെ ആരാധിക്കാവൂ. നിങ്ങൾ ഈ മൃത്യു പ്രാർത്ഥനയൊക്കെ അമ്പാത്തും വയറു അയ്യാനും ജീവനാണ് മരിച്ചുപോയ ആൾക്കാരല്ലേ. മാത്രോ ഓണം എപ്പോഴും അയ്യാന യുവാസവും പരലോകത്തെപ്പോ രണ്ടാമത് ജീവിപ്പിക്കാവും കൂടി പോയി കഴിയില്ല. എന്താ പറഞ്ഞത്? നിങ്ങളുടെ കാര്യം നിങ്ങളുടെ കാര്യം അറിഞ്ഞതും നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്തതും ഒക്കെ അവിടെ നിൽക്കട്ടെ. ഓരോ സ്വന്തം തനിഞ്ഞ കാര്യം കൂടി പോയി കഴിയില്ല, മരിച്ചുപോയി. ഈ എന്നാൽ പരലോകത്ത് രണ്ടാമത് പക്ഷം ജീവിപ്പിക്കാം, ആ കാര്യം ഒരു കാര്യമില്ല. ഇങ്ങനെ ഒന്നും അറിയാതെ ഇങ്ങനെ മരിച്ചിറങ്ങുന്ന ആൾക്കാരോ നിങ്ങളുണ്ടോ? എന്തൊരു പൊട്ടത്തര ദൂരങ്ങൾ ചെയ്യുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ വളരെ യുക്തിയോടുകൂടി മനുഷ്യനെ പഠിപ്പിക്കാണ്. ആ കാലഘട്ടത്തിലുള്ള ജനങ്ങളെ മുഴുവൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ആയത്തുകളും ഇതുപോലുള്ള ഇതിന് സമാനമായ നിരവധി ആയത്തുകളും ഉദ്ധരിച്ചുകൊണ്ട് അവരെങ്ങനെ വളർത്തിയെടുത്തു, വളർത്തി പഠിപ്പിച്ച് സംസ്കരിച്ച് നല്ല സമൂഹമാക്കി. ആ സമൂഹത്തിനുള്ള നമ്മുടെ സഹാബികളായിരുന്നു. സഹാബാക്കൾ എത്ര നല്ല വിശ്വാസത്തിനുടമകളാണ്. ഓരോ വിശ്വാസം പോലെയാകണം നമ്മുടെ വിശ്വാസം. എങ്ങനെ ഓരോ വിശ്വാസം എങ്ങനെയായിരുന്നു? സഹാബികൾ എന്ന് പറയുന്നത് നമ്മക്കറിയാം ജാഹിലിയാകാശം ജീവിച്ച ആൾക്കാരല്ലേ. ഇന്ന പോലെ ഇങ്ങനെ ഇസ്ലാമിക്ക് തിരികാൻ ചെയ്ത് അല്ലെ. അപ്പൊ മരിച്ചവരെ വിളിച്ച് പ്രാർത്ഥിക്കുക. ഈ ജാതി പ്രാർത്ഥന വഴിതെറ്റി നടത്തിയിരുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ടായിരുന്നു. അവരെ ഇങ്ങനെയുള്ള യുക്തിപരമായ ആയത്തുകൾ ഓടി മുഹമ്മദ് നബി പഠിപ്പിച്ച് പഠിപ്പിച്ച് സഹാബാക്കളാക്കി. അങ്ങനെ മുഹമ്മദ് നബിയുടെ അനുയായികളായിട്ട് അവര് മാറി. അപ്പൊ ഖുർആൻ ഇങ്ങനെയാണ് മനുഷ്യനെ വളർത്തിയെടുത്തത്. ഈ കാര്യം നമ്മൾ മനസ്സിലാക്കുക. മുശ്രിക്കിന്റെ വിശ്വാസം എന്നതായിരുന്നു, അതിൽ നിന്ന് മുഹമ്മദ് നബി ഇങ്ങനെയൊക്കെ പഠിപ്പിച്ചിട്ട് മനുഷ്യനെ ശരിയായ ഇസ്ലാമിന്റെ വഴിയിലെത്തിച്ചു. അങ്ങനെ ഒരു നല്ല ലക്ഷത്തിൽ പരം വരുന്ന സഹാബാക്കളെ വാർത്തെടുത്ത് കഴിഞ്ഞ് ഏകനായ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കാനുള്ള ശരിയായ പ്രാർത്ഥനകൾ റൂട്ട് സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്ത് തന്റെ ഉത്തരവാദിത്വമൊക്കെ കഴിഞ്ഞതിന് ശേഷം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. ഈ സംഭവം നമുക്കറിയാലോ, എന്നെ പഠിപ്പിക്കാനുള്ള മുഴുവൻ കാര്യം പഠിപ്പിക്കുന്ന അദ്ദേഹം പറ്റി ഒന്നും ബാധിച്ചിട്ടില്ല. ഞങ്ങൾക്ക് പഠിപ്പിക്കാതെ മുഹമ്മദ് നബി ഒന്നും വിട്ടേച്ചു പോയിട്ടില്ല, ഞാൻ ഒക്കെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്നിട്ടോ പോണ നേരത്തെ മുഹമ്മദ് നബി കാര്യം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇന്ന് ജീവിക്കുന്ന ആൾക്കാരെ മനസ്സിലാക്കണം, യഥാർത്ഥത്തിൽ തൗഹീദ് ഇങ്ങനെയാണെന്നൊക്കെ എല്ലാ ആൾക്കാരെയും പഠിപ്പിച്ച് നല്ല വിശ്വാസത്തിന്റെ ആളുകളാക്കി എടുത്തിട്ട് പോണ സമയത്ത് മുഹമ്മദ് നബി ആയി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏ സമൂഹമേ, ഞാനിപ്പോ പുറത്തേക്കുന്നു കൊണ്ടുവന്ന പുറത്തേക്ക് ഖുർആനിന്റെ തുന്നത്തൊക്കെ നിങ്ങൾക്ക് ഏൽപ്പിച്ചിട്ട് നീ പോവുക, മരിക്കാൻ പോവാ, ഈ ലോകത്തോട് പറയാൻ പോവാ. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾക്കും ഇനിയിപ്പൊ ചില പിഴവുകളും തെറ്റൊക്കെ വരാൻ സാധ്യതയുണ്ട്. കാരണം എല്ലാ കാലത്തും ഒരേ വിശ്വാസം ഒന്നും കൂടുതലോ? അങ്ങനെ ആദനബി വന്നാൽ മതിയില്ലല്ലോ. ആദനബിന്റെ കാലത്ത് എല്ലാം നന്നായിരുന്നു, പക്ഷെ ആ നന്നായി വിചാരിച്ചിട്ടായിട്ടില്ല, പത്തിയും പോരാണിട്ട് പോകും. പിന്നെ നൂറുനബി ഒന്ന് കുറെയൊക്കെ നല്ലതൊക്കെ പഠിപ്പിച്ച് നൂറബി മരിച്ചു കുറെ കാലം കഴിയുമ്പോൾ ജനങ്ങൾ ഇനിയും തെറ്റി. ഇതുപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങളെ ശരിയായ പ്രാർത്ഥനയുടെ വഴിയിലൂടെ നടത്തിയിട്ട് അദ്ദേഹം വഫാത്തായി പോവാ. കുറച്ചു കാലം കഴിയുമ്പോൾ ഇങ്ങനെയൊക്കെ മറന്നു പോയി, ജനങ്ങൾ തെറ്റിപ്പോകുന്ന എനിക്കറിയാം. രവി പറഞ്ഞ് സത്തമ്യൊന്ന തലന മൗക്കാല കപുലത്തും ശിപുറം വിശുദ്ധിയും വിറാം വിറായി ഹത്താലോ തകലും കറിയാട്ട് പോകും എന്ന് പറഞ്ഞിട്ടാണ് മുഹമ്മദ് നബി അവകാരം പോയത്. തലന മൗജാന കൗലക്കും, നിങ്ങളുടെ മുൻകാലത്ത് ജീവിച്ചു പോയ ആളുകളുണ്ട്, ആര്? ഈ ജൂതന്മാരും ക്രിസ്ത്യാനികളൊക്കെ ഉള്ളതൊക്കെ നമുക്ക് മുമ്പാണല്ലോ. ഈ ആളുകളെ നിങ്ങൾ ചാനലിന് ചാനായി മുഴത്തിന് മുഴമായി നിങ്ങൾ പിന്തുടരും. ജൂതന്മാരും ക്രിസ്ത്യാനികളൊക്കെ എങ്ങനെ എങ്ങനെ ഓരോ വിശ്വാസത്തിനാണ് പുറത്തു പോയത്, അതുപോലെ എങ്ങനെ കൊണ്ട് പോകും, ഓരോ ചാണൻ ചാണായി മുഴത്തിന് മുഴങ്ങളായിട്ട് അനുകരിച്ച് ഓടി ചെയ്യും പോലൊക്കെ ചെയ്ത് ചെയ്ത് ഇന്നൊരു ഇസ്ലാമിന് പുറത്തു പോകുന്ന ഒരു കാലം വരും എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനമായി ഈ സമൂഹത്തിന് താക്കീത് നൽകിക്കൊണ്ടാണ് ഇവിടുന്ന് മറഞ്ഞു പോയത് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ഇനി നമുക്ക് ആലോചിക്കാവുന്നത് മുഹമ്മദ് നബി നല്ല പ്രാർത്ഥനയുടെ വഴി റൂട്ടൊക്കെ പഠിപ്പിച്ചിട്ട് മരിച്ചുപോയി, മരിക്കുമ്പോ പറഞ്ഞു ഇനി നിങ്ങൾ തെറ്റിപ്പോകാൻ ശ്രദ്ധിക്കണം, നിങ്ങൾ ഞാൻ പഠിപ്പിച്ച തത്വത്തിന് മാറിപ്പോണിച്ച് ഈ ചേട്ടന്മാരെയും അതുപോലെ ജൂതന്മാരെയൊക്കെ ഈ റൂട്ടിലൂടെ പോകാൻ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിരുന്നു. നമ്മളാരെങ്കിലും ശ്രദ്ധിച്ചു നോക്കി ഇന്ന് വരെ മുഹമ്മദ് നബി മരണപ്പെട്ടു പോയിട്ട് നൂറ്റാണ്ടുകളായി, ഇന്ന് വരെ നമ്മളൊന്ന് ശ്രദ്ധിച്ച മുഹമ്മദ് നബി പറഞ്ഞതുപോലെ വന്ന ക്രിസ്ത്യാനി പയച്ചതുപോലെ നമ്മളൊക്കെ പയച്ചു പോയിക്കണം തമ്പുരാനെ എന്ന് ചിന്തിക്കാൻ നമുക്ക് സമയം കിട്ടിയിരിക്കണം. ഇന്റെ ഒരു അധികാർക്കും ഇത് സമയം കിട്ടിയിട്ടില്ല. എന്നാൽ ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞുതരാം. ഞാനിങ്ങനെ മനസ്സിലാക്കി നോക്കുമ്പോ തോന്നുന്നത് ക്രിസ്ത്യാനി പയച്ചതുപോലെ നമ്മുടെ സമൂഹത്തിന് ചില കഴിവ് പറ്റിയോന്നാണ് പറ്റിയാ തോന്നുന്നത്. അതിന് നമ്മൾ ആദ്യം എന്ത് മനസ്സിലാക്കണം, ഈ ക്രിസ്ത്യാനികൾ എന്തൊക്കെയാണ് വിശ്വസിക്കണേ നമുക്കറിയാം. ക്രിസ്ത്യാനികളുടെ ആദ്യത്തെ വിശ്വാസം ഉണ്ടായിരുന്നു, ഇപ്പൊ എന്താ പോലെ വിശ്വസിക്കുന്നത് എന്ന് മനസ്സിലാക്കിയാൽ നമുക്കറിയാം. ഓരോപ്പോലുള്ള വിശ്വാസമാണോ നമ്മൾക്ക് അങ്ങനെയാണെങ്കിൽ നമ്മൾ വേദന മടങ്ങണമല്ലോ. ഓരോപ്പോലുള്ള വിശ്വാസം നമുക്ക് ഉണ്ടായാൻ പാടില്ല. ഈസാ നബി അലൈഹി സലാമിന്റെ സമുദായം, ആ സമുദായത്തിനാണ് ക്രിസ്ത്യാനികൾക്ക് തിരിക്കാനിട്ട് പറഞ്ഞു വന്നത്. അങ്ങനെ യേശു ക്രിസ്തുവിന് അംഗീകരിക്കുന്ന ആചാര്യ ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞ് ചരിത്രത്തിന് ഇങ്ങനെ പറഞ്ഞു തരികയാണ് ചെയ്തത്. ഈ ഈസാ നബി അലൈഹി സലാം ഇസ്രായേൽ സംസ്ഥാനങ്ങളിൽ പോയിട്ട് പ്രബോധനം നടത്തി. എന്താണ് ഈസാ നബി ജനങ്ങൾ പഠിപ്പിച്ചത്? ഈസാനിക്കും പഠിപ്പിക്കാതെ ആരാധിക്കപ്പെടാൻ അർഹനായി ആരുമില്ല. ഇബാദത്ത് എന്തൊക്കെ തന്നെ പറഞ്ഞോളിക്കാൻ ചെയ്യാൻ പറ്റുള്ളൂ, നിസ്കാര ഇബാദത്താ പറഞ്ഞോളിക്കാൻ പറ്റുള്ളൂ, ഹജ്ജ് ഒക്കെ ഇബാദത്താ പറഞ്ഞോളിക്കാൻ ചെയ്യാം, ദുആകളല്ലേ ഇബാദത്തിനെ അവൻ പറഞ്ഞോളം ചെയ്യാൻ പറ്റുള്ളൂ, നേരത്തെ ഇബാദത്താണ് അവൻ പറഞ്ഞോളം ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെ ഇബാദത്തിൽ നമ്മൾ കൂട്ടുന്ന എന്തൊക്കെ അതൊക്കെ പറഞ്ഞോളിക്കാൻ ചെയ്യാൻ പറ്റുള്ളൂ. താൻ ആയിരുന്നില്ലെന്ന് പറഞ്ഞ അർത്ഥം ഇത് തന്നെയാണ് ഈസാ നബി അലൈഹി സലാം പഠിപ്പിച്ചത്. എന്റെയും നിങ്ങളുടെയും റബ്ബ് ഏകനായ അവിടെയാണ്, അതുകൊണ്ട് ആ റബ്ബിനെ മാത്രം ആരാധിക്കാനാണ് ഈസാ നബി അലൈഹി സലാം തന്റെ സമുദായത്തെ ക്രിസ്ത്യാനികൾ മുമ്പ് പഠിപ്പിച്ചിരുന്നത് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഇന്നത്തെ ബൈബിളിൽ നിങ്ങൾ ചോദിച്ചാൽ അതിലുണ്ടല്ലോ ഈസാ നബി ഒരു പല തരത്തും പറയുന്നത് കർത്താവായ ദൈവത്തെ യഹോവനെ ആരാധിക്കണം, യഹോവനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന് എത്രയോ തരത്തെ ഈസാ നബി പഠിപ്പിക്കുന്നത് ഇന്നത്തെ ബൈബിൾ തന്നെയുണ്ട്. അപ്പൊ വളരെ വ്യക്തമാണ് ഈസാ നബി അലൈഹി സലാം ജനങ്ങൾക്ക് ശരിയായ പ്രാർത്ഥന വഴിതെറ്റാത്ത ദുആം പഠിപ്പിക്കാൻ ഇബാദത്തിന്റെ കാര്യങ്ങൾ പഠിപ്പിക്കാൻ എന്നൊരു പ്രവാചകനായിരുന്നു. ആ പ്രവാചകൻ തന്റെ ദൗത്യം നിർവഹിച്ചിട്ട് ഈ ലോകത്താണ് പോയി, അതാണ് അവസ്ഥ ഉണ്ടായത്. ഈ ലോകത്ത് നിന്ന് ഈസാ നബി അലൈഹി സലാം പോയി പോയപ്പോ എന്തേ സംഭവിച്ചത്? ഒന്നും സംഭവിച്ചില്ല. ക്രിസ്ത്യാനികൾ ഈസാ നബി പഠിപ്പിച്ചായി തന്നെ പെന്ന് അല്ലെന്ന് നമ്മൾ ആലോചിച്ച കൂടി ഒരു പേര് പറ്റിയിട്ട് എന്താ പറയുക, നിങ്ങൾ അള്ളാഹ് മാത്രമേ ഭയക്കാൻ പാടുള്ളൂ, അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ എന്ന് പഠിപ്പിക്കാൻ വഴി വന്ന നബിയാണ് ഈസാ നബി. ഈ ഈസാ നബി ഭൂമിയിൽ അല്ലാണ്ട് പോയപ്പോ ചേട്ടന്മാരും താക്കിയറിയോ ഈസാ നബിയെ തന്നെ അത് ഭയക്കാൻ തുടങ്ങി, യേശുവേ കാക്കനെ അറിയാൻ തുടങ്ങി. അങ്ങനെ തന്നെ നമ്മളെങ്ങനെ യേശുവേ രക്ഷിക്കണ യേശുവേ കാക്കനെ അറിഞ്ഞാണ്ട് നബിനെ തന്നെ വിളിച്ചാൽ പ്രാർത്ഥിക്കാൻ പോലും. മാത്രമല്ല ഈസാ നബിന്റെ ഉമ്മന്റായിരുന്നു മറിയം ബീവി, നമുക്കറിയാം മറിയം അലൈഹി സലാം വിശുദ്ധ ഖുർആനിൽ സൂറത്തനല്ല സൂറത്ത് മറിയം എന്ന് പറഞ്ഞു. അപ്പൊ മറിയം ബീവി അല്ലെ ഒരു ദീവിയ, ആ മറിയം ബീവി അലൈഹി സലാം അവർ ലോകത്തിന് മരിച്ചുപോയി, ഒരു മഹതിയാണ് പുണ്യാദിയാണ് ഒക്കെ നമുക്കറിയാം, പറഞ്ഞോട് അടുത്താളാണ് മറിയം ബീവി. മറിയം ബീവി മരിച്ചപ്പോ എന്താവോ ക്രിസ്ത്യാനികളെ അച്ഛമ്മ ആലോചിച്ച് നോക്കി, എന്തോ മറിയം ബീവിയെ പാത്രം അറിയിട്ട് ഇല്ലേ ഉണ്ടല്ലോ, മറിയം ബീവിയെ വെച്ച് പ്രാർത്ഥിക്കുന്ന ക്രിസ്ത്യാനികൾ ഉണ്ട്. അപ്പോ നബി ഈ ലോകത്ത് നിന്നാണ്ട് പോയാൽ നബിനെ വിളിച്ച് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ മതത്തിൽ ജീവിച്ച് നല്ലവരായി വളർന്ന് മരിച്ചു പോയ പെണ്ണുങ്ങളെ മഹതികളെ ബീവികളെയൊക്കെ വിളിച്ചിട്ടുണ്ടാക്കുക, പ്രാർത്ഥിക്കുക മറിയം ബീവിനോട് വരയ്ക്കുക, ഈ ലോകത്തിനാണ്ട് പോയാൽ ഈ ജാതിനെ വിളിച്ചിട്ടുണ്ടാക്കുക വരയ്ക്കുക. ഇങ്ങനെയാണോ ഇപ്പൊ ക്രിസ്ത്യാനികൾക്ക് തെറ്റ് പറ്റിയത്? ഈ ജാതി തെറ്റ് ഇന്നത്തെ വരും വരും, അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കാം എന്നെ നബി പറഞ്ഞത്. ഇല്ല തത്തതി വന്ന തനത മങ്കാന കബലക്കും ശിബിറും ശിബിറ്, നിങ്ങൾ ഈ ജൂതകൃത്യായ പേച്ച പോലെ ഇങ്ങനെ ചാണയും ചാണയും വയറ്റിനും ആയിരിക്കും ഓരോ പങ്ങൾ പേച്ചു പോകുന്ന ആവശ്യങ്ങളെ. അപ്പൊ ഈ പേര് നമുക്ക് പറ്റിയോ? നമ്മൾ ചിന്തിക്കാതെ പോയി എന്താ അതുകൊണ്ട് നബിയോട് ചേട്ടന്മാർ ക്രിസ്ത്യാനികൾ ഏതായാലും അവരെ നബിനോട് പറ്റി എന്ന് മനസ്സിലാണ്. ഓ നബിനോട് പ്രാർത്ഥിക്കുന്നത് നമ്മളോട് നബിനോട് മുത്ത മുഹമ്മദ് മുത്തബ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചേർന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് സ്റ്റൈ വരുമല്ലോ, അത് ചെയ്യാൻ പാടില്ലാന്ന് പഠിപ്പിക്കാൻ വേണ്ടി വന്ന നബിയാണ്. ആ ഹാസിയാന്ന് മരിച്ചു പോയപ്പോ ഇന്നിപ്പോ നമുക്ക് പ്രാർത്ഥന ചെറുതാകണമെങ്കിൽ ആ നബിയോട് വേരക്കാണ്, ഇല്ലെങ്കിൽ ശരിയോ കുറച്ചൊന്ന് പറഞ്ഞെടുത്താറുണ്ട്. അപ്പൊ നബിയോട് നമ്മൾ ബഹുമാനിക്കണ്ടേ, ആദരിക്കണ്ടേ? അപ്പൊ നബിയോട് പറയാം, നബി കാര്യങ്ങൾ ശരിയാക്കി തരും എന്ന വിശ്വാസത്തെ ക്രിസ്ത്യാനികൾ വ്യതിചരിച്ചത് പോലെ നമ്മളെ സമൂഹമായിട്ട് വ്യതിചരിച്ച് പോകാൻ തുടങ്ങിയിട്ടുണ്ട്. പാടിയിട്ടില്ലെങ്കിൽ നമുക്ക് ഒരു ചുരുണ്ടാവില്ല, എട്ടില്ലാതെ കണ്ടുപിടിക്കാനില്ല. ഇതെല്ലാം പാടിയിട്ട് നിർത്താനൊക്കെ പക്ഷേ തിരുന്താ വൈകുന്നറിയോ കൗമിനാറിന് അറിയുന്ന ആൾക്കാരും ഓരോ ഒന്നുമില്ല. കാരണം എന്താ, വിട്ട് കണ്ടുപിടിച്ചോ? ഇതെന്താ പറയുന്നത്? മുഹമ്മദ് നബി നമുക്ക് തറക്കീത് നൽകിയ കാര്യം എന്തോ അത് നമ്മളെ കൊണ്ട് ഇങ്ങനെ ചിന്തിക്കാം. ഒരു കൂടുതൽ അറബിയിൽ ഇതുണ്ടാക്കിയിട്ട് മലയാളമായിട്ട് ചേർത്തമാക്കാൻ ചെയ്യുള്ളൂ. അതുകൊണ്ട് ജനങ്ങളൊക്കെ കുറച്ച് വാദമാക്കിയിട്ടുണ്ടാക്കി, കുറച്ച് വാദമൊക്കെ ഉണ്ടാക്കി ജനങ്ങളോട് പാടിപ്പിക്കുക. എന്തിന്? ക്രിസ്ത്യാനിയോ ഒപ്പം തന്നെ നമ്മളോട് ആയിക്കോട്ടെ, ഒരു വാൻ നബിനെ ഏതാനും കഴിക്കുന്നുണ്ട്, നമ്മളും നമ്മുടെ നബിയോട് ആയിക്കോട്ടെ. അല്ലയോ പ്രവാചകരെ, അങ്ങും എന്നെ സഹായിക്കണമേ, വാ അജിരിനി എന്നെ കാക്കണമേ. മുഹമ്മദ് നബിയുടെ പ്രാർത്ഥന ഒഴിലാണ്, ഒഴിലിൽ എന്റെ മതിഫലാണല്ലോ, മതിനല്ല എന്നെ ഒഴിച്ച് വരയ്ക്കായിരുന്നു. എന്നെ സഹായിക്കണേ, എന്നെ കാക്കണമേ. നിങ്ങളും വെച്ചിപ്പോവും ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു ഞമ്മളെ ശ്രദ്ധാലും വിറ്റു പോയി. അതിനെ നീ കുഴപ്പമുണ്ടാകാൻ കാരണം يا رسول الله منك برحمتي بعبد نذير بالذنوب مسربل ഇതിനെ പാടിയിട്ടില്ലെങ്കിൽ പറയുന്നത് يا رسول الله അള്ളാന്റെ റസൂലെ അങ്ങ് എനിക്ക് ഔദാര്യം ചെയ്യണമേ. അള്ളാന്റെ റസൂലെ അങ്ങ് എനിക്ക് ഔദാര്യം ചെയ്യണമേ. അള്ളാഹുവിന്റെ വസൂലെ അങ്ങയുടെ കാരുണ്യം കൊണ്ട് എനിക്ക് അങ്ങ് ഔദാര്യം ചെയ്യണമേ. ആർക്ക്? അതുതിൻ, ഈ അടിമക്ക്, ഈ സാധു അസീരിന്റെ തെറുപലു, പാപത്തിന് മുങ്ങിക്കുളിച്ച വേറെ ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളും ചെയ്തുകൊണ്ട് പാപത്തിന് മുങ്ങിക്കുളിച്ച ഈ സാധു അടിമ പ്രവാചകരെ അങ്ങ് അങ്ങയുടെ അഹിമത്ത് കൊണ്ട് എനിക്ക് അനുഗ്രഹം നൽകണമേ. ഇതൊന്ന് ആലോചിച്ച് എന്താണ് നമ്മുടെ കഥ? നമ്മളെ കഥ നമ്മൾ മനസ്സിലാക്കി വെക്കണ്ടേ? മുഹമ്മദ് നബിക്ക് ചെയ്യരുത് തന്നെ പറഞ്ഞത്. ഈ കഥ മുസ്ലിങ്ങളെയും അതുപോലെ എല്ലാ ജാതിയും കുറിച്ചിട്ട് മുഹമ്മദ് നബി പറയേണ്ട. നിങ്ങൾ ഈ അവരോടുന്ന വേറെക്കുണ്ട് സംഗതി ശരിയാ, പഠിച്ചുകൊണ്ടിരുന്നൊക്കെ അറിയാം. അതൊന്ന് പോയാൽ ഈ ദ്വാരക്കന് മുഴുവൻ പഠിച്ചവരോട് മാത്രമേ പാടുള്ളൂ. കാരണം 23 കൊല്ലം വെട്ടും കുത്തും ചവിട്ടും ഒക്കെ കൊണ്ട് മുഹമ്മദ് നബി ഇവിടെ പഠിപ്പിച്ചത്. എന്നിട്ട് മുഹമ്മദ് നബി മരിച്ചപ്പോൾ നമ്മളുണ്ടായി, ആൾക്കാണ് വെച്ചെറിഞ്ഞ് നമ്മൾ എപ്പോ വായിക്കൂ. അതുകൊണ്ട് നമുക്ക് പിഴവ് സംഭവിച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് ഒരുപാട് പാലിച്ചകളെ
സംഭവിക്കാം. യാ സയ്യിദ സാദാത്തി, നേതാക്കളിൽ നേതാവായ പ്രവാചകരെ അല്ല നബിയെ വിളിച്ചത്. യാ സയ്യിദ സാദാത്തി, പ്രവാചകരിൽ നേതാക്കളിൽ നേതാവായ പ്രവാചകരെ, ജീവിതത്തു പ്രസാദിതൻ, അങ്ങേയും ഉദ്ദേശിച്ചുകൊണ്ട് ഞാനിതാ ഒരു സാധു വന്നിരിക്കുന്നു. അർജുഹി മാസഫലാത്തു സയ്യിദ് മക്സദി, അങ്ങയുടെ സംരക്ഷണം ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്റെ ഉദ്ദേശം, എന്റെ മുറാദ് അങ്ങ് പരാജയപ്പെടുത്തരുത് നബിയെ. എനിക്കൊരുപാട് മുറാദുണ്ട്, എനിക്കൊരുപാട് ലക്ഷ്യങ്ങൾ നേടിക്കിട്ടാണ്ട്, അതുകൊണ്ട് ഇങ്ങനെ ഈ ഉദ്ദേശങ്ങളൊന്നും അങ്ങ് പരാജയപ്പെടുത്തരുത് നബിയെ. അങ്ങയും ഉദ്ദേശിച്ച് ഞാനിതാ വന്നിരിക്കുന്നു. മാത്രമല്ല നബിയെ, പ്രവാചകരെ, എനിക്ക് ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വന്നിട്ടുണ്ടല്ലോ, അത് അങ്ങ് അറിയിട്ടുണ്ട്. ആ നമ്മളെക്കുള്ള ബുദ്ധിമുട്ടും വിഷമപ്പെട്ട വരുന്ന മുഹമ്മദ് നബി അവർക്ക് അവർക്ക് അറിയേണ്ടതാണ് അഭിപ്രായം. അപ്പൊ അവർക്ക് അങ്ങ് കണ്ടിട്ടുണ്ടല്ലോ നബിയെ, എനിക്ക് ഒരുപാട് വിഷമങ്ങൾ വന്നത്, എനിക്ക് ഒരുപാട് ദുരിതങ്ങൾ വന്നിട്ടുണ്ട്, പരക്ഷയങ്ങൾ നേരിട്ടിട്ടുണ്ട്, ഒരുപാട് പ്രയാസങ്ങൾ വന്ന്, അതൊക്കെ നിങ്ങൾക്ക് അറിയാതെ നബിയെ. അതുകൊണ്ട് നിങ്ങൾക്ക് അസീതി, എനിക്ക് സൗഭാഗ്യം നൽകണം നബിയെ. ഇതിലെ പ്രാർത്ഥന കൂട്ടി മാറിപ്പോയത് മുഹമ്മദ് നബി നൂഹനബി മുതൽ ഇങ്ങനെയുള്ള സകല പ്രവാചകന്മാരും മനുഷ്യന്മാരെ പഠിപ്പിച്ചങ്ങളെയും മരിച്ചു ആൾക്കാര് മരിച്ചു പോയ ഓല പിന്നാലെ കൂടിയിട്ട് പ്രാർത്ഥനയും ചുമ്മാക്ക് അങ്ങനത്തെ തിരിച്ചുവിട്ട ഏർപ്പാട് ആ ട്രാഫിക് അവരുടെ ബ്ലോക്കാക്കാന്ന അങ്ങനത്തെ വണ്ടി പോകാൻ പാടില്ല. അത് തടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവര് എല്ലാ പ്രവാചകന്മാരും നിരന്തരമായി അധ്വാനിച്ചത്. പക്ഷെ എന്ത് സംഭവിച്ചു? എല്ലാവർക്കും പറ്റിയ നമ്മുടെ സമൂഹത്തിനും ഇങ്ങനെയൊക്കെ സംഭവിച്ചു. എന്നിട്ട് അടിസ്ഥാനമില്ലാത്ത ഈജാതി ഒരുപാട് പ്രാർത്ഥനകൾ മുഹമ്മദ് നബിയോടും അതുപോലെ മരിച്ചു പോയ പല ആൾക്കാരോടും പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇങ്ങനെ പ്രാർത്ഥിക്കാൻ കൂടുതൽ എന്താ ഒരു തെളിവ് നമുക്ക് കാണാൻ കഴിയും? സാധിക്കുമല്ലോ. നമ്മൾ എല്ലാ നബിമാരെ ലൈഫും പരിശോധിച്ച് നോക്കുന്നു, ഇങ്ങനെ നമുക്ക് മനസ്സിലാണ്, മരിച്ചവരോ എല്ലാം ഭയക്കാൻ പറ്റില്ല. മാത്രമല്ല നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വിശുദ്ധ ഖുർആനിൽ നേരിട്ട് നേരുള്ള കുറെ പ്രാർത്ഥന പഠിപ്പിച്ചത് നമുക്ക്. ഇതൊക്കെ തെറ്റിപ്പോയ പ്രാർത്ഥന, ഈജാതി മരിച്ചവരുള്ള പ്രാർത്ഥന, ശരിയായ അനുവദനീയമായ ശരിയായ റൂട്ടിലുള്ള പ്രാർത്ഥന ഇന്നതാണ് എന്ന് വളരെ വ്യക്തമായിട്ട് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ചു. എന്തിനു പഠിപ്പിച്ചത്? നമ്മളും അതേ റൂട്ടിൽ സഞ്ചരിക്കാൻ വേണ്ടി. അങ്ങനത്തെ നേരായ ദുആ, അങ്ങനത്തെ നേരായ പ്രാർത്ഥന, ആ പ്രാർത്ഥനയൊക്കെ ചൊല്ലി ആ പ്രാർത്ഥനയുടെ പോലെ പ്രാർത്ഥിച്ച് ശരിയായ അള്ളാഹുവിന്റെ അടിമകളായി തീരാൻ വേണ്ടി നമുക്ക് ഒരുപാട് പ്രാർത്ഥനകളും പഠിപ്പിച്ചു. ആദ്യമായിട്ട് എന്താ പഠിപ്പിച്ചോ? ആദ്യ നബി അലൈഹി സലാമിന്റെ ചരിത്രം അത് വളരെ വ്യക്തമായിട്ട് പ്രസ്താവിച്ചിട്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. ആദം നബി അലൈഹി സലാം അദ്ദേഹം സ്വർഗത്തിൽ നിന്നിട്ട് ബഹിഷ്കൃതനായി. നമുക്കറിയാം സ്വർഗത്തിൽ ഞാനും പാർട്ടി പിന്നെ അവിടുന്ന് ഒരു മരത്തിന്റെ പഴുണ്ടെങ്കിൽ അറിഞ്ഞ ആദം നബി അവ്വാദിനെയും കൂടിയാണ് അതിന്. പിന്നെ പോയി അറിവ് നിൽക്കുന്നു പറഞ്ഞിട്ട് ഭക്ഷണ ആദ്യമാണ്. അപ്പൊ ഭൂമിയിൽ പോയപ്പോൾ അവർക്ക് പശ്ചാത്താപം മനസ്സിന് വന്നു. അത് പറഞ്ഞ ചെയ്യേണ്ടത് ചെയ്തു പോയല്ലോ, ഇനിയിപ്പോ എന്ത് ചെയ്യാം? എന്താണ് ചെയ്യാം? ഒരു ചെയ്യാൻ പാടില്ലാത്ത കാര്യം ചെയ്തു പോയാൽ നമ്മൾ എന്ത് ചെയ്യണം? കുറാൻ ആ പ്രാർത്ഥന നമുക്ക് പഠിപ്പിച്ചു. ഇപ്പൊ ഇവിടെ പറഞ്ഞെന്താ? നബിയെ, ഞാനിങ്ങനെ ഒരുപാട് തെറ്റും കുറിച്ചൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളൊന്നും ഇങ്ങോട്ട് എന്നെ കഴിച്ചിലാക്കണം. അല്ലപ്പോ ഈ വൈദ്യരൊക്കെ ദുബായിച്ച് നമ്മളിവിടെ പഠിപ്പിച്ചത്. അങ്ങനെ എന്നെ കുറാൻ പഠിപ്പിച്ചത്, തെറ്റും കുറ്റങ്ങളൊക്കെ ചെയ്തു എന്ന് ബോധം വന്നാൽ എന്ത് ചെയ്യണം? ആദങ്ങത്തിന്റെ ചരിത്രം ഇത് പഠിപ്പിച്ചിട്ട് വിശുദ്ധ ഖുർആൻ പറയുന്നു, ഒരു വിദ്യ തെറ്റി തെറ്റ് ചെയ്തു പോയോ എന്നൊരു കണ്ട് തോന്നിയപ്പോ അവർ ഈ രൂപത്തിൽ പ്രാർത്ഥിച്ച് പഠിച്ചതോട് വേറൊന്നും പ്രാർത്ഥിക്കല്ല. എനിക്കമ്മോഹമ്മോട് പ്രാർത്ഥിച്ചിട്ട് തന്നെ പറയുന്നുണ്ട് അവരില്ല. അപ്പൊ അവര് പ്രാർത്ഥിച്ചിരുന്നത് അമ്പുതന പടത്തു തമ്പുരാനെ, ഞങ്ങൾ ഞങ്ങളോട് തന്നെ അക്രമം ചെയ്തു പോയല്ലോ. വൈല്ലം തകഫിർലനാവത്തല്ല, പടച്ചവനെ നീ ഞങ്ങൾക്ക് പുറത്തു തരികയും ഞങ്ങൾക്ക് കരുണ കാണിക്കുകയും ചെയ്തില്ലെങ്കിൽ ലനക്കൂനന്റെ മിനൽ കാത്തിരിയും, ഞങ്ങൾ പരാജിതരായ ആളുകളുടെ കൂട്ടത്തിൽ പെട്ടുപോകും പറച്ചവനെ. അതുകൊണ്ട് ഇങ്ങനെ ഞങ്ങൾ തെറ്റുകൾക്കൊന്ന് പുറത്തു തരണേ എന്ന് പറഞ്ഞിട്ട് തെറ്റുകളും കുറ്റങ്ങളും നമ്മൾ ചെയ്തു പോയി എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് പുറത്തു കിട്ടാൻ വേണ്ടി സർവശക്തരായ അള്ളാഹുവിനോട് നേരിട്ട് അങ്ങോട്ട് നേരായ ദുആ ചെയ്യണമെന്നാണ് ഈ ചരിത്രം പഠിപ്പിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ വരച്ചു കാണിക്കുന്നത്. ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അതിനൊക്കെ ആരോടൊക്കെ നമ്മൾ വായിക്കണം. ഇതൊന്നും പറഞ്ഞ ഓരോന്നും ഏത് വഴിയിലൂടെ കൊണ്ടുവരാൻ പഠിപ്പിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ വരച്ചു കാണിക്കുന്നത്. ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അതിനൊക്കെ ആരോടൊക്കെ നമ്മൾ വായിക്കണം. ഇതൊന്നും പറഞ്ഞ ഓരോന്നും പ്രാർത്ഥന ഏത് വഴിയിലൂടെ കൊണ്ടുപോകണം എന്നതിന് നേരായ വഴി വിശുദ്ധ ഖുർആൻ തന്നെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. സക്കറിയാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. സക്കറിയാ നബി അലൈഹിസ്സലാം വിവാഹം കഴിച്ചിട്ട് കുറെ കാലമായിട്ട് കുട്ടികളും തവരുന്നു. അദ്ദേഹത്തിന് കുട്ടികളുണ്ടല്ല, വളരെ വാർദ്ധക്യത്തിന്റെ വയസ്സ് വയസ്സായതുകൊണ്ട് 100 വയസ്സിന്റെ അടുത്തേ രചിയിലാണ് ചരിത്രം പറയുന്നത്. ഇത്രയായിട്ടും അദ്ദേഹത്തിന് സന്താനങ്ങൾ ഉണ്ടായേയില്ല. എന്താ ചിന്തിപ്പോ കുട്ടി ഉണ്ടായിട്ടെങ്കിലും എന്നാ നമ്മൾ സാധാരണ ചെയ്യാറുള്ളത്? എവിടുന്നും പഠിച്ചൊന്നും ആൾക്കാരുണ്ടോ നോക്കുക. അവിടെ ഞാനോ കുട്ടികളുണ്ട് അവളെ ചെറുപ്പത്തിൽ പറയാം, ഞങ്ങൾ കല്യാണം കഴിച്ചിട്ട് പള്ളി കഴിക്കണേ, അതുകൊണ്ട് മരിച്ചെടുക്കണം അവരെ, തങ്ങളെ പാത്രയെ പോലെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കുട്ടി ഇറങ്ങി പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ സമൂഹം ചെയ്യുന്നത് നമ്മുടെ സമൂഹം ഇക്കാര്യം ചെയ്യുന്നത് മരിച്ചു കിടക്കുന്ന ആളുകളുടെ ജാനത്തിന്റെ അതിലേക്കും അല്ലെങ്കിൽ അങ്ങനെ പോകാതെ ഇവിടുന്ന് നേരിട്ട് കാശ് ചെയ്തിട്ട് ഈ മരിച്ചവരുടെ കാര്യങ്ങൾ ആലോചിക്കുക. ഞങ്ങൾക്ക് ഇങ്ങനെ കല്യാണം കഴിച്ച കുട്ടികളില്ല, എങ്ങനെ ഒരു കുട്ടി ഉണ്ടാകാൻ വേണ്ടി അങ്ങനെ വിഗ്രഹിക്കണം എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ചുറ്റുപാടുണ്ട്. ഈ ഒരു അവസ്ഥ മുസ്ലിങ്ങൾക്ക് കുറുകാൻ അംഗീകരിക്കാൻ ആളുകൾക്ക് ഉണ്ടാകാൻ പാടില്ല. മനുഷ്യൻ മനുഷ്യനോട് വരക്കാൻ പാടില്ല. ചുരുക്കം മനുഷ്യൻ പ്രാർത്ഥിക്കേണ്ടത് സർവശക്തനായ അവന്റെ കർത്താവായ അള്ളാഹുവോട് മാത്രമായിരിക്കണം. ഇന്നത്തെ ദക്കയാനതി അറിയിച്ചാം കുട്ടിയില്ലാതെ കണ്ടാ മാർഗമില്ലാതെ വിശ്രമിച്ചപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം അദ്ദേഹത്തിന്റെ മുമ്പ് മരിച്ചുപോയ രൂപനബിയെ വിളിച്ചിട്ട് പറഞ്ഞിട്ടില്ല, രൂപനബിയെ ഞങ്ങൾ കല്യാണം കഴിച്ചിട്ട് കാലം കുറയായി, ഗംഭീരം കുട്ടി ഉണ്ടായിട്ടൊരു കുട്ടിയെ തരി എന്ന് രൂപനബി മരിച്ചുപോയ രൂപനബിയോട് പറഞ്ഞിട്ടില്ല. തന്റെ മുമ്പ് മരണപ്പെട്ടു പോയ ഒരൊറ്റ മഹാത്മാവിനോടും ഒരൊറ്റ പ്രവാചകരോടും പ്രാർത്ഥിച്ചില്ല. പിന്നെ ആരോടാ പോയിരുന്നത്? ഒരുതാ പറയുന്ന പടച്ചോടോട് പോയിരുന്നു. റബ്ബി ഹബ്ലി മില്ലതും കബ്‌ലിയതം തയ്യിബ ഇന്നക ജമീഉ ദ്വാർ. അങ്ങനെ സക്കരിയ്യ അലൈഹി സ്സലാം പ്രാർത്ഥിച്ചു. വിശുദ്ധ ഖുർആൻ പറയാ, റബ്ബി പടച്ച തമ്പുരാനെ ഹബ്ലി മില്ലതും കബ്‌ലിയതം തയ്യിബ നിന്നിൽ നിന്ന് നല്ല ഒരു സന്തതിയെ ജനിക്കുന്നു കഴിക്കണമേ. പടച്ചോടാ ഇന്നക നീ ദുആകൾ കേൾക്കുന്നവനാണല്ലോ, മരിച്ചുവാരി കേൾക്കില്ല എന്ന് മുരാനത്ത് പറഞ്ഞല്ലോ. അപ്പൊ നീയാണ് പ്രാർത്ഥനകൾ കേൾക്കുന്നവൻ പഠിച്ചവൻ മുരാന്. അതുകൊണ്ട് എനിക്ക് സന്താനപാഠമില്ലാതെ പോയിരിക്കുന്നു, അതുകൊണ്ട് എനിക്കൊരു കുഞ്ഞിനെ തരയണമേ എന്ന് നക്കയില്ലാ നബി അലൈഹി സ്സലാം പ്രാർത്ഥിച്ച പ്രാർത്ഥന കുറയാൻ നിങ്ങൾ പറഞ്ഞു നമുക്ക് പറഞ്ഞത്. എങ്ങനെയാണ് നമ്മൾ വഴിവിട്ട് പോകാൻ വെക്കാൻ വേണ്ടിയിട്ട്? പക്ഷെ നമ്മളെ കണ്ടിരുന്നോ മുരാൻ നന്ദിയുള്ള കാന്താൻ തീരുമാനിച്ച ചില ആളുകൾ കണ്ടിരിക്കുന്ന കുറച്ച് കാലമുണ്ട്. അവ പണത്തിൽ ഈ വലിക്കാൻ പോകേണ്ടത് പിന്നെ ലോകത്താവുമ്പോ നമ്മളെ വസ്ത്രം അത് പറയാനിരിക്കാറുണ്ട്. എന്തെങ്കിലും ചാനലിന്റെ കണ്ടുമ്പോൾ രക്ഷിച്ചാൽ മതി. അപ്പൊ പോയി കൊടുത്തെങ്കിൽ അവിടെ പോയി അവിടെ കൊടുങ്ങിങ്ങ് അവിടുത്തെ വെളിച്ചത്ത് കേട്ട് അല്ലെങ്കിൽ അവിടുത്തെ ബന്ധിയെടുത്ത് പരത്തി അവിടെ ചെയ്തിരുന്നെങ്കിൽ നമുക്ക് മനസ്സിന് തൃപ്തി വരില്ല. ഈ രൂപത്തിൽ അപ്പോഴും നമുക്ക് രോഗം പറ്റുക അല്ലെങ്കിൽ അപകടം പറ്റി അപ്പോഴും വേണം നമ്മക്ക് ഏതെങ്കിലും മരിച്ചാൽ ഈ മരിച്ചാണെങ്കിൽ നമുക്ക് സങ്കല്പം ശരിയാവില്ല. ഇത് വിശുദ്ധ കൂടാൻ നഗസികാന്തം എതിർത്തു, അത് പറ്റൂല. മരിച്ചോളുള്ള പ്രാർത്ഥനയും കാര്യവും വേണം. മരിച്ചോളുള്ള കാര്യങ്ങൾ ഏർപ്പാട് വേണ്ട. മരിച്ചോളോട് സഹായം വർദ്ധിക്കുക എന്ന് സമ്പ്രദായം കൂടുതൽ ഒരു ദിവസം മനുഷ്യന്മാരെ പഠിച്ചിട്ടില്ല. ഈ ജാതി പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കേണ്ട ആരോട് അത് ശരിയായ ദുആയിന്റെ മാർഗം ഇത് അയച്ചു കാണിച്ചിരുന്നു. ആരുടെ മാർഗം? ലോകം വന്ന് ബുദ്ധിമുട്ടി അജ്ജൂബിരതി ആലോചിക്കാം. അദ്ദേഹം എന്താ ചെയ്ത് അജ്ജൂബിരതി തന്റെ മുമ്പിലെ രവിമാരെ വെച്ച് വായിക്കും. ഒരിക്കലുമല്ല, വിശുദ്ധ ഖുർആന്റെ പോലെ പറയുന്നു അയ്യൂബ ഇദ്നാദാ റബ്ബഹു അന്നി മസ്സനിയ്യുർ വഅന്ത അർഹമുർ റാഹിമീൻ എന്ന് പ്രാർത്ഥിക്കുന്ന അയ്യൂബ ഇദ്നാദാ റബ്ബഹു അയ്യൂബ നബി അലൈഹി സ്സലാം തന്റെ റബ്ബിനെ വിളിച്ച് പ്രാർത്ഥിച്ച സന്ദർഭം നീ ഒന്ന് ഓർത്തു നോക്കൂ. എന്നാ അയ്യൂബ നബി അള്ളാഹുവോട് പറയുന്നത്? അന്നി മസ്സനിയ്യുർ പടച്ചവമ്പുരാനെ എനിക്ക് രാജ്യ വിഷമങ്ങൾ നേരിട്ടിരിക്കുന്നു, എനിക്ക് ചില പ്രയാസങ്ങൾ നേരിട്ടിരിക്കുന്നു തമ്പുരാനെ, വാങ്ങാഹിനിയും നീ അറിവ് റാഹിനിയാണെന്ന് പറഞ്ഞവന് എന്ന് പറഞ്ഞിട്ട് സർവശക്തനായ അള്ളാഹുവിലെ അള്ളാഹുവിനോടാണ് അയ്യൂബ് നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചത്. നേരായ പ്രാർത്ഥനയുടെ റൂട്ടതാണ് എന്ന് വളരെ വ്യക്തമായിട്ട് വിശുദ്ധമാ പഠിപ്പിക്കാം. ഇങ്ങനെ നിരവധി പ്രവാചകന്മാർ വരച്ചു കാണിച്ചു തന്ന ശരിയായ അനുവദനീയമായ മുസ്ലിങ്ങളായ ആളുകൾ അനുകരിക്കേണ്ട പ്രാർത്ഥനകൾ വിശുദ്ധ ഖുർആൻ ഒരുപാട് തരത്തിലുണ്ട്. ഈ ജാതി നേരിട്ട് നേരിട്ട് പത്തോളം ഞാൻ പോകാറുണ്ടല്ലോ, അത് മരിച്ചോളായാലും കണ്ണിനായാലും ചിമ്പത്തോളം എന്ത് സാധനമായാലും പാടില്ല. ഏത് സാധനത്തിനോടായാലും നേരിട്ട് നേരെ ഇല്ലാതെ ഇങ്ങനെ പടച്ചോളോടല്ലാതെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ പ്രാർത്ഥന വഴിപെട്ട പ്രാർത്ഥനയാണ്, അത് നിശിദ്ധമായ പ്രാർത്ഥനയാണ്. മനുഷ്യനെ ഇസ്ലാമിന്റെ തന്നെ പുറത്തേക്ക് പോകാൻ പറ്റുകയാണ് പ്രാർത്ഥനയുള്ളത്. ഒരു കാരണവശാലും ഇത് ചെയ്യാൻ പാടില്ല എന്ന് വളരെ വ്യക്തമായിട്ട് വിശുദ്ധ ഖുർആൻ താസീർ ചെയ്തു. പക്ഷെ നമ്മൾ വെച്ചിട്ട് നമ്മൾ തോന്നിക്കോളും ഇല്ല. ഇപ്പൊ പോലും ഇപ്പൊ ഓരോരുത്തരെ കുറിച്ച് എന്തൊക്കെയാണ് നമ്മുടെ സമൂഹത്തിന്റെ വിശ്വാസം? അവരെ വിചാരിച്ചാൽ ലോകങ്ങൾ നിങ്ങൾക്ക് മറിഞ്ഞു പോകുന്നതാണ്. ചില ഔലിയാക്കളെ കുറിച്ച് നമ്മൾ വിശ്വസിക്കാതെ ആ ഔലിയാക്കൾക്ക് കഴിക്കാത്തതായിട്ട് യാതൊന്നും ഉണ്ടാവില്ല. ഓരോട് നമ്മൾ കാര്യം പറഞ്ഞാൽ ഓ ശരിയാ, എന്ത് കാര്യമാണെങ്കിലും സാധിപ്പിക്കാൻ ഔലിയാക്കൾക്ക് കഴിയും. എന്റെ ഒരു വിശ്വാസം ഇങ്ങനത്തെ മനുഷ്യന്റെ മനസ്സിൽ ഉണ്ടാക്കിയ മാത്രമല്ല എന്തൊക്കെ ജീവിക്കണേ. ഓരോ ജാതി നോട്ടീസും ബോർഡും പ്രസംഗവും വരവും എഴുത്തും എല്ലാം പാടെയായിട്ട് നമ്മുടെ സമൂഹത്തിന്റെ മനസ്സിനെ പടച്ചോന്റെ കാലത്തിൽ കുഴിയായിട്ട് ഔലിയാക്കളെ കുട്ടികൾ എല്ലാ തരത്തിലുള്ള ഇത് ഈ അജ്മീറിന് വരുന്നവരുടെ ജാതി നോട്ടീസാവും എല്ലോട്ടും വരുന്നുണ്ടാവും. ഇതിന്റെ കുറച്ച് ഔദ്യ ഈ അജ്മീർ റാജനെ കുറിച്ച് അജ്മീറിന്റെ തെളിവിനെ കുറിച്ചിട്ട് ചില പരാമർശങ്ങളുള്ള ആർട്ടികൾ ഇതിപ്പോ എല്ലാവർക്കും വരുന്നുണ്ടാവും. പല ആളുകൾ തപ്പാന്റെ ഒരു പ്ലാസ്റ്റിക്കിന്റെ കവറിൽ പറയാം ഉണങ്ങിയ റോഡിന്റെ മുഖം പല ചോദ്യം പറ്റിയ കുറച്ച് പൊടി ചിലപ്പോഴൊക്കെ ഈ ജാതി ഒരു നോട്ടീസോ കാര്യങ്ങൾ വരും. ഇതിപ്പോ തെളിക്കേറി നടക്കുന്ന അവിടെ തന്നെ അജ്മീർ പോകുന്ന ആൾക്കാരുണ്ടല്ലോ. ഈ ആൾക്കാർ അവരുടെ ഓർഡനെ കുറിച്ചിട്ട് എങ്ങനെ വിശ്വസിക്കുന്നില്ല. അപ്പൊ ഇങ്ങനെ മനുഷ്യന്റെ മനസ്സിൽ പേച്ച അഭിപ്രായം ഉണ്ടാക്കാൻ വേണ്ടിട്ട് നോട്ടീസൊക്കെ ഉണ്ടാക്കി. അതിന് ഒരു തരത്തിൽ വരേണ്ടത് ജോബി മുഷ്കിലേ തേരാ നാമലിയാ കരക്കാഹേ ഉൻക തലത്തെ തൂപ്പാനും ഈ ചരിതാത്തേ അതിന് ഉത്തരേന്ത്യത് അങ്ങനെ ദൂരം ചെയ്തിരിക്കുന്നത്. ഇതിലെന്താ അവരുടെ ജനങ്ങളെ മുഴുവൻ പഠിപ്പിക്കുക ഒരു സമൂഹം ജോബി മുഷ്കിലേ തേരാ നാമലിയാ കർത്തേഹേ ഏതൊരു പ്രയാസത്തിൽ എന്തൊരു പ്രതിസന്ധി ഉണ്ടായ ഘട്ടത്തിൽ അടിച്ചാലും ശരി കാവിന്റെ പേരാണ് വിളിച്ചാൽ അങ്ങോട്ട് പോകുന്നതായിരുന്നു. കൊടുങ്കാറ്റിനെ തടഞ്ഞു നിർത്താൻ കൈകൊള്ള ഒരു മഹാനായ ഓരയാകും എന്ന് പറഞ്ഞിട്ട് നോട്ടീസ് ഇങ്ങനെ സ്വസ്യ കത്തിരിക്കുകയാണെങ്കിൽ എല്ലാ കത്തുക്കും വിചാരണം ചെയ്യാം. കേരളത്തിൽ ഈ ഭാഗത്ത് പഞ്ചാബെല്ലാവർക്കും പരിചയത്താക്കുന്നുണ്ട്. ചിന്തിക്കണ്ടല്ല. അപ്പൊ അടിമയുള്ള ഓരോന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ കളിയിൽ കൊടുങ്കാറ്റിൽ അടിച്ചാലും ശരി അതൊക്കെ നിമിഷനായി കൊണ്ട് മൂക്കുടെ പേരാണ് പറഞ്ഞാൽ മതി. കൊടുങ്കാറ്റിക്കുമ്പോ അമ്മ എന്ന് വിളിച്ചാലും അജിമിയുള്ള വിളിച്ചാൽ തൂഫാൻ തന്നെയായിട്ട് പറഞ്ഞു പോകുന്നതാണ്. ഈ ജാതി വിശ്വാസമാണ് സമൂഹത്തിന്റെ മനസ്സിലേക്ക് ഇവന്മാർ ഇട്ടുകൊടുത്തിരിക്കുന്നത്. അറിയോ മുസ്ലിംകൾക്ക് തോന്നു പറയാൻ പറ്റുന്ന കാര്യം സംശയ ബദലാത്തോ എന്റെ ഈ ദൗർഭാഗ്യം എന്റെ ഈ ഇടങ്ങാർ പിടിച്ച അവസ്ഥ ഇതങ്ങോട്ട് മാറ്റിത്തരാൻ എന്തൊരു പ്രയാസം. അതൊരു കാര്യം തന്നെയല്ല, അതൊന്നും രസമുള്ള കാര്യമല്ല. എന്തേ കാരണം ചോത്തും ചാവോ നീ ഹാജരാക്കിട്ട് പറയാ അല്ല പോത താങ്കൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ ബദൽ ജായേ നിസാമേ ദോഷ ഇരു ലോകത്തിന്റെയും വ്യവസ്ഥകളുടെയും തകിടം വഹിക്കാൻ കഴിയല്ലോ. ഈ ലോകങ്ങളും ഈ ലോകം പരലോക ഇരു ലോകം രണ്ട് ലോകം അതിന്റെ അർത്ഥം. അപ്പൊ അജിമിയുടെ ഓജ എനിക്കൊരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ വിട്ടു നീക്കാനുള്ള ഇന്നത്തെ വിഷയമല്ല. എന്താ കാരണം? നിങ്ങൾക്ക് വിചാരിക്കാമെങ്കിൽ ഈ ലോകത്തിൽ പരലോകത്തിന്റെ അവസ്ഥയെ മാറ്റാൻ നോക്കിട്ട് കഴിയും. ഈ ജാതി കഴിവുള്ള ആളാണ് നിങ്ങൾ എന്ന് പറഞ്ഞിട്ട് പത്യുണ്ടാക്കിയ കഥകെന്തിനാണല്ലോ ഇത് അവിടെ പോയി ചെല്ലാറാണ് ജാഗ്രത്തിന്റെ ഇത് പോയല്ലേ. ഈ പത്യങ്ങനെ പാലിയ മനുഷ്യന്മാരെ കൊണ്ടുവന്നിട്ട് എന്താണ് നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇന്നുണ്ട്